ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് അവന്റെ ദീനിൽ അല്പം തുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത്. ആമുഖമായി ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അള്ളാഹുവിന്റെ ദീൻ, അത് പഠിക്കേണ്ടതിന്റെ ശ്രേഷ്ഠതകളും അനിവാര്യതയും എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി സഹോദരങ്ങളെ, ഇൽമ് അന്വേഷിച്ച അത് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ താൽപര്യമാണ് ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. കാരണം ഈ ഇൽമ് എന്ന് പറയുന്നത്, ഇത് ഒന്നുകിൽ നാളെ നമുക്ക് അനുകൂലമായി തീരുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് പ്രതികൂലമായിരിക്കും, മൂന്നാമതായി അത് തീരുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ കേൾക്കുന്നത്, പഠിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അതോടുകൂടി തീരുന്നില്ല അവന്റെ ബാധ്യത. അവന് ചുറ്റും അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ആളുകളെ ഒരു പരീക്ഷണം എന്നോണം നിശ്ചയിച്ചിട്ടുണ്ട്. നീ അറിഞ്ഞ പല കാര്യങ്ങളും അറിയാത്തവരായിക്കൊണ്ട്, നീ മനസ്സിലാക്കി വിട്ടുനിന്ന കാര്യങ്ങൾ അതിൽ പലതും ഇപ്പോഴും ചെയ്യുന്നവരായിക്കൊണ്ട് അവരെ നിനക്ക് നിന്റെ ചുറ്റും കാണാം. അവരോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ നന്മകൾ അത് അവർക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കി ഒഴിവാക്കിയ തിന്മകൾ അത് നമുക്ക് ചുറ്റും കാണുന്ന നേരത്ത് അതിനോട് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ നയം. അത് അവർക്ക് തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ അമ്പിയാക്കളെയും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടിയിട്ടാണ് വ്യത്യസ്ത നാടുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂല, തീർച്ചയായും എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ് വജ്തനിബു ത്താഗൂത്ത്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന ഏറ്റവും വലിയ നന്മ കൽപ്പിക്കാൻ. വജ്തനിബു ത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും താഗൂത്തുകളെയും വെടിയണം, ഉപേക്ഷിക്കണം എന്ന ഏറ്റവും വലിയ തിന്മയെ എതിർക്കുവാൻ, അതിനെതിരെ സംസാരിക്കുവാൻ, ഇതിനു വേണ്ടിയിട്ട് അള്ളാഹു തആല എല്ലാ ഉമ്മത്തിലേക്കും, ഒരു ഉമ്മത്തും ദുനിയാവിൽ അത് ലഭിക്കാത്തവരായില്ല, എല്ലായിടത്തേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ചിട്ടുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ മാത്രം പഠിച്ചു മനസ്സിലാക്കി ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, എനിക്കെന്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് തടിതപ്പിപ്പോകുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യമല്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കൂട്ടമാണ് ഏറ്റവും നന്മയുള്ള, ഖൈറുള്ള കൂട്ടം എന്ന് അല്ലാഹു തആല അവരെ പുകഴ്ത്തി പറയുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഖൈറുള്ള ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. എന്താണ് ആ ഉത്തമ സമുദായത്തിന്റെ വിശേഷണം? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹു അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി വിശ്വസിക്കുക എന്നുള്ള കാര്യത്തിനേക്കാൾ മുന്തിച്ചു പറയുകയാണ് അല്ലെ. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ദീനിന്റെ അടിത്തറയാണ് വിശ്വാസമില്ലാതെ ബാക്കിയൊരു കാര്യവും ദീനിൽ ഒരാൾക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളത്. ആ അടിസ്ഥാനം നമുക്കറിയാം. ആ അടിസ്ഥാനം അറിയുന്ന മുസ്ലിമിന് അള്ളാഹു തആല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി അതിനെ മുന്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു ഉത്തമ സമുദായത്തിന്റെ വിശേഷണത്തിൽപ്പെട്ടതാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ആരാണോ ഈ വിശേഷ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നത് അവർക്കാണതിൽ പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഖൈർ ഉമ്മത്താകാൻ സാധിക്കുകയില്ല. അവർക്ക് ഈ വിശേഷണം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഗുണം അവരിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ ഖൈർ ഉമ്മത്താകുന്നത് എന്ന് അതറിയിക്കുന്നു. ഇനി നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു മൂന്നായത്ത് മാത്രമുള്ള സൂറത്താണല്ലോ സൂറത്തുൽ അസർ. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അള്ളാഹു തആല കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മനുഷ്യൻ മുഴുവനും നഷ്ടത്തിൽപ്പെട്ടവനാണ്. കാലം തന്നെയാണ് സത്യം, മനുഷ്യരാശി മുഴുവനും നഷ്ടത്തിൽ തന്നെ. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അവർ വിശ്വസിക്കുകയും അതനുസരിച്ച് സാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പരസ്പരം അന്യോന്യം ആ സത്യം ഉൾക്കൊള്ളാൻ വേണ്ടി ഉപദേശിക്കുകയും അങ്ങനെ ആ ഉപദേശിക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്തവരൊഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നഷ്ടകാരികളിൽ പെടാതിരിക്കാനും ഈ ഒരു ഗുണം, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള ഗുണം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കുക. അതൊരാൾക്ക് ഈമാനുണ്ട്, മുഅ്മിനാണ് എന്നതിന്റെ അടയാളമായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പുരുഷന്മാർ, വിശ്വാസികളായ സ്ത്രീകൾ, മുഅ്മിനത്തുകൾ, ബഅഉഹും ഔലിയാ ഉബഅഉ, അവർ പരസ്പരം അന്യോന്യം മിത്രങ്ങളാകുന്നു. യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയഖീമൂന الصലാ വയഊതൂന الزകാ വയതീഊന അല്ലാഹ വറസൂലഹ. അവരെക്കുറിച്ച് പറഞ്ഞ ആ വിശേഷണങ്ങളിൽ ആദ്യം തന്നെ പറയുന്നത് അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തി പോരുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്. ഉലായിക സയർഹമുഹുമുല്ലാ, ഈ വിശേഷണമൊക്കെ ഉള്ള ആളുകളെയാണ്, അവർക്കാണ് അല്ലാഹു തആല കരുണ ചൊരിയുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു അങ്ങേയറ്റം പ്രതാപിയും യുക്തിമാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഇതിനകം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും ധാരാളം അതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന ആളുകൾക്ക് അത് വലിയ നഷ്ടമാണ്, അവർക്കതുകൊണ്ട് വലിയ നാശമാണ് ദുനിയാവിൽ ഉണ്ടാകുക എന്നറിയിക്കുന്നതുമായ ധാരാളം ഹദീസുകൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം. അത് അവിടുന്ന് പറഞ്ഞത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ്. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് എങ്കിൽ അത് അവിടത്തേക്ക് ആരും വിശ്വസിക്കാത്തത് കൊണ്ടല്ല അല്ലെ. അള്ളാഹുവിനെ സത്യം ചെയ്തൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? നമ്മൾ കളവാക്കപ്പെടുമോ എന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കപ്പെടുക എന്നുള്ളത് അത് ജാഹിലിയത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അല്ലമീനാണ്, വിശ്വസ്തനാണ്. എന്നിട്ടുകൂടി കാര്യത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് പറയുന്നു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔല യൂഷിക്കന്ന അല്ലാഹു അയ്യ ബഅസ അലൈക്കും ഇഖാബൻ മിൻ ثم تدعونه فلا يستجاب لكم, നിങ്ങൾക്ക് മേൽ ഞാൻ ഭയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മേൽ ശിക്ഷ ഇറക്കുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, പക്ഷെ അല്ലാഹു തആല നിങ്ങളിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൌരവത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ബനു ഇസ്രായേലുകാർ അവർക്കുണ്ടായിരുന്ന ഏറ്റവും മോശം ഗുണങ്ങളിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളതും അതാണ്. അവരെന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഒരു തിന്മ കണ്ടുകഴിഞ്ഞാൽ അവർ പരസ്പരം അത് എതിർക്കുകയൊന്നുമില്ല. ഇനി എതിർത്താൽ തന്നെ അവരൊരു തവണ എതിർക്കും, പിന്നീട് ആ തിന്മ ചെയ്യുന്ന ആളുകളോടൊപ്പം തന്നെ അവർ കൂടിച്ചേരുകയാണ്. അവരെ മാറ്റി നിർത്തുന്നില്ല, അവരെ പിന്നീട് എതിർക്കുന്നില്ല, അവരും ആ തിന്മയുടെ വക്താക്കളായി തീരുന്ന അവസ്ഥ അത് ബനു ഇസ്രായേലുകാർ നശിക്കാൻ ശപിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. ഇനി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന പ്രവർത്തനം ഞാനൊക്കെ എന്റെ പണി മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളവർ ചെയ്താൽ അവർക്കല്ലേ അതിന്റെ ദോഷമുള്ളൂ എന്ന് ധരിക്കുന്നവരുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ അറിയിച്ച മറ്റൊരു ഹദീസാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത അൻ-നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ സഹിതം നമ്മെ പഠിപ്പിച്ചു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാ വൽ വാഖിഇ ഫീഹ് കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന فأساب بعضهم أعلاها وبعضهم أسفلها. إذا الله سبحانه وتعالى യുടെ ദീനി നിയമങ്ങളെല്ലാം പാലിച്ച് ആ പരിധി ലംഘിക്കാതെ ജീവിക്കുന്ന ഒരുവന്റെയും അതെല്ലാം ലംഘിച്ച് പാടെ ഒഴിവാക്കി കളയുന്ന ഒരുവന്റെയും ഉപമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഇപ്രകാരമാണ്. ഒരു വിഭാഗം ആളുകൾ ഒരു യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി ഒരു കപ്പലിൽ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കപ്പലിന് രണ്ട് തട്ടുകളുണ്ട്, മുകളിലൊരു തട്ടുണ്ട്, താഴെ ഒരു തട്ടുണ്ട്. നറുക്കിട്ടതിനു ശേഷം ചില ആളുകൾ മുകളിലത്തെ തട്ടിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ്, വേറെ ചില ആളുകൾ താഴത്തെ തട്ടിലാണ് അവർക്ക് നറുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫകാന അല്ലദീന ഫി അസ്ഫലിഹ ഇസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗകഹും ഫഖാലു ലൗ അന്ന ഖറഖ്നാ ഫി നസീബിനാ ഖർഖ വലം നുഅദി മൻ ഫൗകനാ. അവർ പറയുകയാണ്, അവർ ഓരോ തവണയും അവർക്ക് വെള്ളം അന്വേഷിക്കേണ്ടി വരുന്നത് വെള്ളത്തിന്റെ സംഭരണിയുള്ളത് മുകളിലത്തെ നിലയിലാണ്. അവർ അതിനുവേണ്ടി അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കേണ്ട അവസ്ഥ. ചെറിയ പ്രയാസം അവർക്ക് തോന്നി. അപ്പോൾ അവർ പറയുകയാണ്, നമ്മൾ താഴെ തന്നെ വെള്ളമാണല്ലോ ഉള്ളത്, ഈ കപ്പലിന് ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് താഴെ നിന്ന് തന്നെ വെള്ളം കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ മുകളിൽ പോയി അവരെ പ്രയാസപ്പെടുത്തേണ്ട, നമ്മൾ സ്വയം പ്രയാസപ്പെടേണ്ടതായ ആവശ്യമൊന്നും അവിടെ വരികയില്ലല്ലോ എന്ന് തീരുമാനിച്ച് അവരങ്ങനെ തുളയിടാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പിന്നെ അവരങ്ങനെ ചെയ്തു കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ വെള്ളം മുകളിലുണ്ടല്ലോ, അവർ താഴെന്ന് വെള്ളം കുടിച്ചു കൊള്ളട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് വിചാരിച്ച് അവരെ വിട്ടേക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും നശിച്ചു പോകും. അവരുടെ കൈക്ക് പിടിച്ചാൽ ആ കാര്യത്തെ തൊട്ട് അവർക്ക് താക്കീത് ചെയ്താൽ അവരും രക്ഷപ്പെടും, കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരും രക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അല്ലെ, ഏതൊരു ബുദ്ധിയുള്ള ആളുകൾക്കും ഈ ഉദാഹരണം വളരെ കൃത്യമായി മനസ്സിലാകും. അവരവരുടെ പണി നോക്കട്ടെ, നമുക്കുള്ള വെള്ളം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിൽ സേഫാണല്ലോ, അവരെന്താ വേണമെങ്കിൽ കാണിച്ചുകൊള്ളട്ടെ, എന്ത് തിന്മകൾ വേണമെങ്കിലും അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ചാൽ അവർക്ക് വരുന്ന ശിക്ഷ അത് നമ്മളെ കൂടി ബാധിക്കുന്ന കാര്യമായിരിക്കും, നമ്മളെ കൂടി ബാധിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വത്തഖൂ ഫിത്ന ലാ തുസീബല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് ലാലിമുകൾക്ക് മാത്രമായിട്ടായിരിക്കുകയില്ല, ഒപ്പമുള്ള ആളുകൾക്കൊക്കെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ബാധ്യതയല്ല. ആളുകൾ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ജീവിച്ചു കൊള്ളട്ടെ, നമുക്കതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പോൾ ഇതേതാനും ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്താനാണ്. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. എന്നാൽ അതെങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതിനതിൻ്റെതായ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് പാലിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ പറയുന്ന വിശേഷണങ്ങളുള്ള പുകഴ്ത്തപ്പെട്ട ആളുകൾ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അതുകൊണ്ട് രക്ഷപ്പെടാൻ വല്ല ഈ നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചിട്ട് വേണം നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടത്. കാരണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചെയ്യുന്ന ആളുകൾ ദുനിയാവിൽ കണ്ട ഏറ്റവും വലിയ ഫിത്നകൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ രക്തച്ചൊരിച്ചലുകൾക്ക്, കുഴപ്പങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ദുനിയാവിൽ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അത് കാലം മുമ്പേ തെളിയിക്കപ്പെട്ടതാണ്, ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട അതിന്റെ മര്യാദകളാണ്, ചിലത് അതിന്റെ വിധിവിലക്കുകളായിരിക്കും, ചിലത് നമ്മൾ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതായ മര്യാദകളൊക്കെ ആയിരിക്കും. ഇൻഷാ അള്ളാ ഏതാനും ചില മര്യാദകൾ ഈ അവസരത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിൽ ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് സഹോദരങ്ങളെ, ഇതിന്റെ വിധിയെക്കുറിച്ചിട്ടാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ്? എന്താണ് ദീനിൽ ഏതൊരു കാര്യത്തിനും അതിന്റെ വിധിയുണ്ട്. അത് നിർബന്ധമാണോ, സുന്നത്താണോ, അല്ല ഹറാമാണോ, ഉപേക്ഷിക്കുകയാണോ വേണ്ടത് എന്ന വിധിയുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് വാജിബുൻ അലൽ ഉമ്മ, ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്താണ് തെളിവ്? അള്ളാഹു പറയുന്നു, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു ഉത്തമ ഒരു സമുദായം ഉണ്ടായിക്കൊള്ളട്ടെ. യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇനി ശരി, ഇത് ഉമ്മത്തിന് നിർബന്ധമാണ് എന്ന് പറയുന്നു എങ്കിൽ ആ ഉമ്മത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും നിർബന്ധമാണോ? അതല്ല, അതിൽ ചില ആളുകൾ ചെയ്താൽ മതിയോ? അഥവാ ഇത് ഫർളു ഐനാണോ ഫർളു കിഫായാണോ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണത്. ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാകുന്ന കാര്യമായിരിക്കും, നിസ്കാരവും നോമ്പുമൊക്കെ പോലെ. അതുപോലെ ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഫർളു ഐനാണോ ഇത്? അതല്ല, സമൂഹത്തിൽ ഒരു വിഭാഗം അത് ഏറ്റെടുത്ത് ചെയ്താൽ ബാക്കിയുള്ളവർ അതിൽ നിന്നും ഒഴിവാകുന്നതായ ഫർളു കിഫായയാണോ എന്നാണ് അടുത്ത ചോദ്യം. സഹോദരങ്ങളെ, അതിൽ വിശദീകരണമുണ്ട്. അതിൽ ചിലത് അത് ഫർളു ഐനാണ്, ഫർളു ഐനായ ചില കാര്യങ്ങൾ അതിലുണ്ട്, ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യം. അതിൽ പെട്ടതാണ് ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അയാളുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ആ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് അയാൾക്ക് നിർബന്ധമായ കാര്യമാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മൾക്ക് അതിൽ പെടുന്നില്ല, നമ്മളൊരു ഭരണാധികാരിയല്ലോ. എന്നാൽ നമ്മളും ഭരണാധികാരിയാണ്. കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളിൽ ഓരോരുത്തരും ഭരണീയരാണ്, ഭരിക്കുന്നവരാണ്. നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഒന്നുകിൽ വീട്ടിലുള്ള ഒരു ഭരണാധികാരിയായിരിക്കും, നമ്മുടെ വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉപ്പയായിരിക്കും, നമ്മൾ അതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ കീഴിൽ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അവന്റെ വീട്ടിൽ നടക്കാത്ത അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളായ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത് കൽപ്പിക്കുക, ആ നന്മ കൽപ്പിക്കുക എന്നുള്ളത്. അവിടെ തിന്മ നടമാടുന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് വിലക്കുക എന്നുള്ളത് ആ വീട്ടിലെ ഭരണാധികാരിയുടെ, ആ വീട്ടിലെ രക്ഷിതാവിന്റെ നിർബന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് രൂപത്തിൽ ഇത് ഫർളു ഐനായി വരാറുണ്ട്. എന്നാൽ ഇതിന് ഫർളു കിഫായായ സമൂഹത്തിൽ കുറച്ചു വിഭാഗം ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് അതിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുന്നതായ കാര്യവുമുണ്ട്. അതിൽപ്പെട്ടതാണ് സമൂഹത്തിൽ പൊതുവെ നടക്കുന്ന തിന്മകൾ, പൊതുവെ ഉണ്ടാകുന്ന വീഴ്ചകൾ, അതിനെക്കുറിച്ച് ഉണർത്താൻ സമൂഹത്തിൽ ഒരു വിഭാഗം അതിന് തയ്യാറായി ഉണ്ടായാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് അത് മതിയായതാണ്. പൊതുവായി നടത്തപ്പെടേണ്ട ദഅവത്തുകൾ അതിനുവേണ്ടി ഒരു വിഭാഗം തയ്യാറായാൽ, ഒരാൾ അതിനുവേണ്ടി ഉണ്ടായാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക് അതിൽ നിന്നും മതിയായ കാര്യമാണ് എന്ന കാര്യം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അവിടെ ഗൌരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആരും തന്നെ അതിന് തുനിയുന്നില്ല, എല്ലാവരും അവരുടെ കാര്യം നോക്കി നടക്കുകയാണ് എങ്കിൽ അതിന് കഴിവുള്ളവരായ ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. അതിന് കഴിവുള്ളവരായ ആളുകളും ആ കൂട്ടത്തിലുണ്ട്, പക്ഷെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ് എങ്കിൽ അതിൽ കഴിവുള്ളവരായ ആളുകൾക്ക് അതിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ ആരെങ്കിലും അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നാൽ, അതിനുവേണ്ടി ആരെങ്കിലും ആ നാട്ടിലുണ്ടായാൽ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം തന്നെ അത് മതിയാകുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യം പോലും പൊതു സമൂഹത്തിന്റെ ദാവത്ത് പോലും ചില സമയത്ത് അത് ഫർളു ഐനായി മാറാറുണ്ട്, ചില സമയത്ത് അത് ഓരോ വ്യക്തിക്ക് നിർബന്ധമായി മാറാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു വ്യക്തി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, തിന്മകളെ തൊട്ട് വിലക്കാൻ ഒരു വ്യക്തി മാത്രമേ ഒരു സമൂഹത്തിൽ ഉണ്ടോ എന്ന് വിചാരിക്കുക. വേറെ ആരുമില്ല, ബാക്കി എല്ലാവരും വിവരമില്ലാത്ത ആളുകളാണ് എങ്കിൽ ആ വ്യക്തിക്ക് അത് നിർബന്ധമായി തീരുന്നതാണ്. അതൊരു ഫർളു കിഫായായ കാര്യമായിരുന്നു, പക്ഷേ ആരുമില്ല എന്നുള്ള കാരണത്താൽ ആ വ്യക്തിക്ക് അത് ഫർളു ഐനായി മാറുകയാണ്. അതേപോലെയുള്ള മറ്റൊരു സന്ദർഭമാണ്, ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആ ഭരണാധികാരി നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളെ, ചില ആളുകളെ ആ ഭരണാധികാരിയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയാൽ ആ സമയത്തും ആ വ്യക്തികൾക്കത് നിർബന്ധമായി തീരും. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അവിടുത്തെ സഹാബത്തിൽ ചിലരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബുൽ ഹയ്യാജ് അദ്ദേഹം അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണത്. അദ്ദേഹം പറയുന്നു, അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനോട് പറഞ്ഞ കാര്യമാണത്. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, അല അബ്അസുക അല മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച, എനിക്ക് വേണ്ടി എന്നോട് നിയോഗിച്ച കാര്യം ഞാൻ താങ്കളോട് നിയോഗിക്കട്ടെയോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. എന്നിട്ട് ആ കാര്യം പറഞ്ഞു, അല്ല തദ അസൂറത്തൻ ഇല്ലാ തമസ്തഹ വല ഖബറൻ മുഷ്രിഫൻ ഇല്ലാ സവൈത. നീ ഒരു ചിത്രത്തെയും ബാക്കി വെക്കാൻ പാടില്ല, ഒരു പ്രതിമയെയും ബാക്കി വെക്കാൻ പാടില്ല, അതിനെ തകർത്ത് കളഞ്ഞിട്ടല്ലാതെ. ഉയർന്നു നിൽക്കുന്ന ഉയർത്തപ്പെട്ട ഒരു ഖബറിനെയും ബാക്കി നിൽക്കാൻ പാടില്ല, അത് നിരപ്പാക്കിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കൽപ്പനയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്തും അത് നിർബന്ധമായി തീരുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്ത കാര്യം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അൽഅംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ യർജിഉ ഫീ ഖവാഇദിഹി വളവാബിതിഹി ഇലാ ഖായിദത്തി ശരീഅത്തിൽ കുല്ലിയ وهي ان الشريعه جاءت بجلب المصالح وتكميلها ودرء المفاسد وتقليلها ദീനിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഇസ്ലാം ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങുന്നുണ്ട്. ആ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അതിൽ നിന്നും ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. എന്താണ് ആ അടിസ്ഥാനം? ദീനുൽ ഇസ്ലാം, അത് വന്നിരിക്കുന്നത് എല്ലാ രൂപത്തിലുള്ള നന്മകൾ കൊണ്ടുവരാനാണ്. ആ നന്മകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ദീനിലുള്ളത്. ദീനിന്റെ താല്പര്യം അതാണ്, എല്ലാ നന്മകളും ഉണ്ടായിരിക്കണം, ആ നന്മകൾ പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൽപ്പനകളായിരിക്കും ദീനിലുണ്ടാവുക. അതുപോലെ എല്ലാ തിന്മകളെയും തുടച്ചു നീക്കണം. തുടച്ചു നീക്കാൻ സാധിക്കാത്തത് അതിന്റെ തിന്മയുടെ ആ ഒരു ആഘാതം കുറക്കുകയെങ്കിലും ചെയ്യണം. ഇത് ദീനിന്റെ പൊതു താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഈ കാര്യമായിരിക്കണം നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും അവരുടെ അറിവില്ലായ്മ കാരണത്താൽ വീഴ്ച വരുത്തുന്നതും ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കൂ, ഖുർആനിൽ പറയുന്നത് നോക്കൂ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ധാരാളം വിഗ്രഹങ്ങളും അങ്ങനെയുള്ള പുണ്യപുരുഷന്മാരും ഒക്കെയുണ്ട്, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരിൽ, ഒരു അറിവുമില്ലാതെ അതിക്രമമായിക്കൊണ്ട് അത് നിമിത്തം അവർ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ അതിനെ ആക്ഷേപിച്ചു പറയുക, നിന്ദിച്ചു പറയുക, താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് ദീനിന്റെ താല്പര്യത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആളുകൾ കേൾക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചീത്ത വിളിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ മോശമാക്കി പറയുന്ന ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ചീത്ത വിളിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഫ്സദത്താണ്, ഏറ്റവും വലിയ ഫിത്നയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫിത്നയിലേക്ക് നിന്റെ നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അത് ചെന്നെത്താൻ പാടില്ല എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ധാരാളം തെളിവുകൾ ഇൻഷാ അള്ളാ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഇബാറത്ത്, അത് നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ അദ്ദേഹം കൊടുത്തതാണ്. അദ്ദേഹം പറയുന്നു, ഇദാ അംകന ലിൽ ഇൻസാനി അൻ യുഖദ്ദിമ മുദ്ഹിറൻ ലിൽ മുൻകരി ഫിൽ ഇമാമതി വജബ ദാലിക്. ഒരു മനുഷ്യന് ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അവന്റെ ഇമാമായിട്ടുള്ളത്, ആ വ്യക്തിയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ അവന് സാധിക്കുന്നുണ്ട് എങ്കിൽ അവനെ ഒഴിവാക്കുക. ഇത് അംകന ലിൽ ഇൻസാനി അല്ലാ യുഖദ്ദിമ മുൽഹിറൻ ലിൽ മുൻകരി ഫിൽ ഇമാമ വജബ ദാലിക്. ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയെ നിന്റെ ഇമാമായിട്ട് വരുന്നതിനെ, ഒരു ബിദഅത്തുകാരൻ നിന്റെ ഇമാമായി വരുന്നതിനെ നിനക്ക് തടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അത് അയാളെ മുമ്പിലോട്ട് നിർത്താതിരിക്കാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്യൽ നിനക്ക് നിർബന്ധമായ കാര്യമാണ്. ലാക്കിൻ ഇദാ വല്ലാഹു ഗൈറുഹു വലം യുംകിൻഹു സർഫുഹു അനിൽ ഇമാമ, എന്നാൽ ഒരാൾ അങ്ങനെ അതിലേക്ക് വരികയാണ് നിനക്ക് അയാളെ ചെറുത്തു നിർത്താനൊന്നും സാധിക്കുന്നില്ല. ഔ കാന ലാ യതമക്കനു മിൻ സർഫി ഇല്ലാ ബിശർറിൻ അഅലമ ദററൻ മിൻ ദററി മാ അൽഹറ മിനൽ മുൻകർ, അല്ലെങ്കിൽ അയാളെ നീക്കി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ മോശപ്പെട്ട വ്യക്തിയായിരിക്കും വരിക. ഒരു വിദേഹത്തുകാരനാണ് നിന്റെ ഇമാം, അയാൾ അവിടുന്ന് നീക്കിയാൽ അതിനേക്കാളും വലിയ മോശപ്പെട്ട ആളുകളാണ് വരിക, അതിനേക്കാളും വലിയ കുഴപ്പമാണ് അവിടെ ഉണ്ടാകുക എന്നാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഫല യജൂസു ദഫ്ഉൽ ഫസാദിൽ ഖലീൽ ബിൽ ഫസാദിൽ കസീർ. ഇങ്ങനെയുള്ള സമയത്ത് ഈ ചെറിയൊരു തിന്മയെ നീ ചെറുത്തുകൊണ്ട് വലിയ തിന്മയെ നീ കൊണ്ടുവരാൻ പാടില്ല. വലിയ തിന്മ അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ആ ചെറിയ തിന്മ അങ്ങനെ തന്നെ നിലനിൽക്കുക, അതായിരിക്കും നല്ലത്. അദ്ദേഹം പറയുന്നു, വല ദഫ അഹഫ ദററൈനി ബിതഹ്സീലി അഅലമി ദററൈൻ. രണ്ട് കുഴപ്പങ്ങളുണ്ട്, രണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്, രണ്ട് തിന്മകളുണ്ട്, അതിൽ ചെറിയ തിന്മയെ തടുത്തിട്ട് നീ വലിയ തിന്മ കൊണ്ടുവരുന്ന അവസ്ഥ അവിടെ നീ ഉണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഈ ഖായിദ പറയുകയാണ്, ഫഇന്ന ശരീഅത ജാഅത ബിതഹ്സീലിൽ മസാലിഹി വതക്മീലിഹ വതഅതീലിൽ മഫാസിദി വതഖ്ലീലിഹ ബിഹസബിൽ ഇംകാൻ. കാരണം ശരീഅത്ത് ദീനുൽ ഇസ്ലാം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മകൾ സാധിക്കുന്നത്ര കൊണ്ടുവരിക, തിന്മകൾ സാധിക്കുന്നത്ര ഇല്ലാതാക്കി അത് കുറക്കുകയെങ്കിലും ചെയ്യുക. ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. വമത്ലൂബുഹ തർജീഹു ഖൈറിൽ ഖൈറൈൻ ഇദ ലം യുംകിൻ അൻ യജ്തമിഅ ജമീഅൻ, രണ്ട് നന്മകൾ ഒരുമിച്ച് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലേറ്റവും വലിയ നന്മ അവിടെ നിൽക്കട്ടെ. ആ നന്മയിൽ ദറജ കുറഞ്ഞത്, പദവി കുറഞ്ഞത് അത് പോയാലും കുഴപ്പമില്ല. സാധിക്കുമെങ്കിൽ രണ്ടു നന്മകളും നീ കൊണ്ടുവരിക. അതിൽ രണ്ടും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മുന്തിയ നന്മയെ നീ തിരഞ്ഞെടുക്കാൻ നീ ശ്രമിക്കണം. അതാണ് നീ ശ്രമിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വദഫു ശർറിൽ ശർറൈനി ഇദാലം യന്ദഫിഅ ജമീഅൻ, രണ്ട് തിന്മകൾ നിലനിൽക്കുക, ആ രണ്ടിൽ ഏതെങ്കിലും രണ്ട് തിന്മയും നിനക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ അതാണ് ദീനിന്റെ താല്പര്യം. എന്നാൽ രണ്ടും നിനക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഒന്നൊഴിവാക്കിയാൽ മറ്റേതുണ്ട്, മറ്റേത് ഒഴിവാക്കിയാൽ ഇതുണ്ടാകും. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ തിന്മ ഏതാണോ അത് നീ ഒഴിവാക്കാൻ അതാണ് നീ ശ്രമിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഫൈദാലം യുംകിൻ മൻ അൽ മുഹൈരിൽ ബിദ്അത്തി വൽ ഫുജൂരി ഇല്ല ബിദറർ സായിദിൻ അലാ ദറർ ഇമാമതിഹി ലം യജുസ് ദാലിക്. ഈ ഇമാമത്ത് നിൽക്കുന്ന നിന്റെ ഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ നിന്റെ ഇമാമായിട്ടുള്ള ഈ വ്യക്തിയെ അയാൾ ഒഴിവാക്കിയിട്ട് പകരമായി അതിനേക്കാളും ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനു മുന്നിലേക്ക് വരിക എങ്കിൽ ഒരിക്കലും തന്നെ നീ അപ്രകാരം ചെയ്യരുത്. ബൽ യുസല്ലി ഖൽഫഹു മാ ലാ യുംകിനു ഫിഅലുഹ ഇല്ലാ ഖൽഫഹു, നീ അവന്റെ പിന്നിൽ നിസ്കരിക്കുക. അതാണ് അതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. ആ ബിദഅത്തുകാരന്റെ പിന്നിൽ നിസ്കരിക്കുക, തെമ്മാടിയുടെ പിന്നിൽ നിസ്കരിക്കുക എന്നല്ലാതെ അത് നിനക്ക് വേറെ വഴിയില്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നീ നിസ്കരിക്കുക. കൽ ജുമഅഇ വൽ ഇയാദി വൽ ജമാഅ, ജമാഅത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പ്, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരങ്ങൾ, ജുമാ നിസ്കാരങ്ങൾ, ഇതൊക്കെ നീ നിസ്കരിക്കുക. ഇദാലം യക്കുൻ ഹുനാക ഇമാമുൻ ഗൈറു, മറ്റൊരു അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ യഥാർത്ഥ അഖീദയുടെയും മൻഹജിന്റെയും ഇമാം അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ നീ നിസ്കരിക്കുക. വലിഹാദ كان الصحابة يصلون خلف الحجاج والمختار بن أبي عبيد الثقفي وغيرهما الجمعة والجماعة. അതുകൊണ്ടാണ് സഹാബികളായ ആളുകൾ ഹജ്ജാജിന്റെ പിന്നിൽ നിസ്കരിച്ചത്. അല്ലെ, ഹജ്ജാജിന്റെ അവസ്ഥ നമുക്കറിയുമോ? ഹജ്ജാജ് ചില സമയത്ത് സുബഹി നാല് റക്കായത്തൊക്കെ നിസ്കരിച്ചു കളയും. അയാൾ ചിലപ്പോൾ മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ ധാരാളം സഹാബത്തിന് കൊന്നിട്ടുള്ള ഒരു പഴയ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. അതുപോലെയുള്ള പല ആളുകളും ഉണ്ടായപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തിട്ടില്ല? നമുക്ക് വേറെ ജമാഅത്ത് നടത്താമെന്ന് പറഞ്ഞ് നടത്തിയിട്ടില്ല. അവർ അവരുടെ പിന്നിൽ നിസ്കരിക്കുകയാണുള്ളത്. എന്താണ് കാരണം? ഫഇന്ന തഫ്വീത്തൽ ജുമഅത്തി വൽ ജമാഅ അഅല്ലമു ഫസാദൻ മിനൽ ഇഖ്തിദാഇ ഫീഹിമ ബിഇമാമൻ ഫാജിർ ലാ സിയമ ഇദാ കാന തഖല്ലുഫു അൻഹുമ ലാ യദ്ഫഉ ഫുജൂറഹു. കാരണം ജുമാഅ ജമാഅത്തുകൾ നഷ്ടപ്പെട്ട് ഇമാമില്ലാതെ വീട്ടിൽ നിസ്കരിക്കേണ്ട അവസ്ഥ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫസാദ്. കാരണം ഇയാളുടെ പിന്നിൽ നിസ്കരിച്ചാൽ സഹീഹാകുന്നതാണ്. ഇയാളൊരു മുശ്രിക്കല്ല, ഇയാളൊരു കാഫിറല്ല, നിരീശ്വരവാദിയല്ല. അതുകൊണ്ട് തന്നെ ഈ ചെമ്മാടിയായ ഇത്തരത്തിൽ നിസ്കാരം സഹീഹാകുന്ന ഒരു ഇമാമാണ് മുന്നിലുള്ളത് എങ്കിൽ അയാളുടെ പിന്നിൽ നിസ്കരിച്ച് ജുമഅയും ജമാഅത്തും നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. കാരണം നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. കാരണം നമ്മളിങ്ങനെ ഒഴിവായി എന്നുള്ളതുകൊണ്ട് ഇയാളുടെ ശർറ അവിടെ എന്തായാലും ഉണ്ടാകാൻ തീരാൻ പോകുന്നില്ല. അങ്ങനെ തീരാൻ പോകുന്നെങ്കിൽ അത് ചെയ്യാവുന്നതാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വലിഹാദ കാന അത്താരിഖൂന ലിൽ ജുമഅത്തി വൽ ജമാഅ ഖൽഫ അയ്മത്തിൽ ഫുജൂരി മുത്ലഖ മഅദൂദീന ഇൻദ സലഫി വൽ അയ്മ മിൻ അഹ്ലിൽ ബിദ. അതുകൊണ്ടാണ് ജുമഅ ജമാഅത്തുകളെല്ലാം ഇത്തരത്തിലുള്ള തെമ്മാടികളായ ദീനിൽ നിന്നും പുറത്തുപോകാത്ത ബിദഅത്തുകൾ ചെയ്തിരുന്ന ആളുകളുടെ പിന്നിൽ നിസ്കരിക്കുക എന്നത് ഉപേക്ഷിക്കുന്നവരെ സലഫുകൾ ബിദഅത്തിന്റെ ആളുകളായിട്ടാണ് കണ്ടിരുന്നത്. ഖവാരിജുകളെ പോലെയുള്ള ആളുകൾ അവരുടെ അഖീദയിൽപ്പെട്ട ബൈഅത്ത് ചെയ്ത ഇമാമിന്റെ പിന്നിലല്ലാതെ നിസ്കരിക്കുകയില്ല. അല്ലാത്ത ആളുകൾ, മറ്റ് ആളുകളാണെങ്കിൽ മറ്റ് ബിദഅത്തുകൾ ആരോപിച്ചുകൊണ്ട് ചിലപ്പോൾ ന്യായമായിരിക്കാം, ചിലപ്പോൾ അന്യായമായിരിക്കാം, അവർ നിസ്കരിക്കുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചുരുക്കം? എന്താണ് ഇവിടെ ഇയാളെ ഇവിടുന്ന് ഇമാമത്തിൽ നീക്കുക എന്ന് പറയുന്നത്? അത് സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതാണ്. അയാളുടെ പിന്നിലല്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇമാമിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. പക്ഷെ അയാളെ നീക്കിയാൽ അതിനേക്കാളും വലിയ തെമ്മാടിയാണ്, അതിനേക്കാളും വലിയ ബിദഅത്തുകാരനാണ് അവിടെ കടന്നു വരിക എന്നുള്ളെങ്കിൽ അയാളെ നീക്കാതിരിക്കുക, എന്നിട്ട് അയാളുടെ പുറകിൽ തന്നെ നിസ്കരിക്കുക എന്നതായിരിക്കും അവിടെ നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇദാ തറത്തബ അലൽ അംരി ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകരി മഫ്സദത്തുൻ അഅലമു മിൻ മസ്ലഹത്തിൽ അംരി ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകരി ഫലാ യജൂസു ഹീനഹ അൽ അംറു ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക വഴി വലിയ ഫിത്നയാണ്. മസ്ലഹത്തിനേക്കാളും ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നത്, തിന്മ വിരോധിക്കുന്നത് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ പോയാൽ അതിനേക്കാളും വലിയ ഫിത്നയാണ്, മഫ്സദത്താണ്, കുഴപ്പമാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ആ സമയത്ത് നീ ഒരിക്കലും നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിന് ധാരാളം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്താണ്, വലാ തസുബ്ബു അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ചീത്ത വിളിക്കേണ്ടതില്ല. ഫയസുബുല്ലാഹ അദ്വം ബിഗൈരിൽ, അവർ യാതൊരു അറിവുമില്ലാതെ അതിക്രമമായി കൊണ്ട് അന്യായമായി കൊണ്ട് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ കാര്യം ഒഴിവാക്കേണ്ടി വരും എന്ന കാര്യം. മറ്റൊരു തെളിവ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കുകളാണ്, വളരെ പ്രസിദ്ധമായ വാക്കുകളാണത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗല അന്ന ഖൗമകി ഹദീസു അഹദിൻ ബികുഫ്ർ, നിന്റെ ഈ കൗമുണ്ടല്ലോ ഇവിടെ മക്കം ഫത്ഹിന് ശേഷം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, കൂട്ടം കൂട്ടമായി ആളുകൾ ഇതാ ഇങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, ആഴ്ചകളും മാസങ്ങളും മാത്രമായ ധാരാളം ആളുകളുണ്ട്, ധാരാളം സഹാബത്തുണ്ട്, അങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇവരെല്ലാം പുതു മുസ്ലിമീങ്ങൾ ആയിരുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഹദംതുൽ കഅബ വലബനൈതുഹ അലാ ഖവാഇദ് ഇബ്രാഹിം, ഞാൻ ആ കഅബയെ അവിടെ പൊളിച്ചു നീക്കി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു അടിത്തറയിലാണോ അതിനെ നിർമ്മിച്ചിട്ടുള്ളത് ആ അടിത്തറയിൽ ഞാൻ പുനർനിർമ്മിക്കുമായിരുന്നു എന്നാണ്. അല്ലെ, എന്താണ് കാബയെ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, കാബയുടെ യഥാർത്ഥത്തിലുള്ള ഷേപ്പ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു ചതുരം പോലെ അല്ല, അല്ലെ, നാല് അങ്ങനെയല്ല, മറിച്ച് കാബയിൽ അതിന്റെ പൂർണ്ണത ആ ഹിജ്ർ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. തവാഫ് വിശദീകരിക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ വിശദീകരിച്ച കാര്യമാണത്. കാബയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ആ ഹിജ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകളായ ആളുകൾ വെള്ളപ്പൊക്കമോ എന്തോ ഒരു രൂപത്തിൽ അത് കാബ തകർന്നു പോയപ്പോൾ വീണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടി മക്കാ മുശ്രിക്കുകൾ ആയ ആളുകൾ അവർ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഹലാലായ പണം അവരുടെ കയ്യിൽ തികഞ്ഞില്ല. അപ്പോൾ അവർ റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും ഉൾക്കൊള്ളുന്ന ഭാഗം ഉണ്ടാക്കിയെടുക്കുകയും മറ്റേ ഭാഗം അത് പൂർത്തിയാക്കാതെ ഒരു കേവലം ഒരു കല്ല് മാത്രം പാകി അങ്ങനെ വെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവർക്കത് പൂർത്തിയാക്കാൻ ഹലാലായ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല, അവരത് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? അവർ പുതു മുസ്ലിമീങ്ങളാണ്. അവിടെ മക്കാ മുശ്രിക്കുകളായ ആളുകൾ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം ദുരാരോപണങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇത് പുതിയ മതത്തിന്റെ ആളാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയായിട്ടോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത പുതിയ ദീനിന്റെ ആളുകളാണ്, പുത്തൻ ആചാരമാണ് കൊണ്ടുവരുന്നത്, ഇവൻ പറയുന്നത് വേറെയാണ്, ഇതൊന്നും ദീനല്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച ആളുകൾക്ക് ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുന്ന, സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കാബ കൂടി ഇങ്ങനെ മാറ്റിപ്പണയുന്നത് കണ്ടാൽ പുതിയ ആളുകൾ വിചാരിക്കും അപ്പോൾ പറഞ്ഞത് ശരിയെന്നാണ്, കണ്ടില്ലേ കാബയുടെ മേലെ വരെ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പണി തുടങ്ങി, അതുവരെ പൊളിച്ചു നിൽക്കുകയാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവുകയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുമെന്ന്? ഇങ്ങനൊരു ഹദീസ് ഇത് ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ആളുകൾക്ക് മനസ്സിലാവുകയില്ല. ഇന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി ആ കാബയുടെ ആ ഭാഗം ഹിജ്ർ കൂടി കെട്ടി കാബ ആ രൂപത്തിലേക്ക് ഉയർത്താം എന്ന് തീരുമാനിച്ചാൽ അപ്പോഴിത് തന്നെയാണ് പറയുക, സൗദി അറേബ്യയിലെ വഹാബികൾ കണ്ടില്ലേ കാബ പൊളിക്കുകയാണ്, ഇതാണ് പറയുക. ആളുകൾ പറയുന്നതായിരിക്കും അതാ കാബ ഇവർ ആരാധിച്ചു, ഇവർ ഏതൊരു കാബയിലേക്കാണോ നിന്ന് നിസ്കരിച്ചിട്ടുള്ളത് ആ കാബ ഇതാ പൊളിക്കുകയാണ് വേറെ രൂപത്തിലേക്കാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയും. ആളുകൾക്ക് അപ്പോഴും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു മഫ്സദത്ത് വലിയൊരു ഫിത്തന ഉണ്ടാകും എന്ന് ഭയപ്പെട്ടപ്പോൾ അവിടെയുള്ള ആ ഒരു തിന്മ വിരോധിച്ച് അത് വേറൊരു നന്മ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവാക്കി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ തെളിവ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ അൽ മസ്ജിദുൻ നബവിയിൽ ഒരു അറബി ദീനധികം പഠിച്ചിട്ടില്ലാത്ത ഗ്രാമീണനായ ഒരു വ്യക്തി വന്നിട്ട് ആ മസ്ജിദിന്റെ അകത്തളത്തിൽ മൂത്രമൊഴിക്കുകയാണ്. മസ്ജിദിലാണ് മൂത്രമൊഴിക്കുന്നത്, അത്ര പോലും അയാൾക്ക് വിവരമില്ല. അയാൾ ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ സഹാബത്ത് എല്ലാവരും തന്നെ അയാൾ ആക്ഷേപിച്ചുകൊണ്ട് എതിർക്കാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകട്ടെ സഹാബത്തിനെയാണ് എതിർത്തത്, അയാൾ വെറുതെ വിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തി മൂത്രമൊഴിക്കുന്നതിനിടയിൽ ഇയാളെ പെട്ടെന്ന് നിർത്തിയാൽ ഇയാളുടെ മൂത്രമൊഴിക്കുന്നതിന് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കും. മൂത്രമൊഴിക്കുന്ന ഒരാളെ പെട്ടെന്ന് നിർത്തിച്ചാൽ അയാൾക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട്, അവിടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും മൂത്രം വ്യാപിക്കാൻ ഒരുപക്ഷെ അത് കാരണമായേക്കാം. കാരണം ഇയാളൊരു മൂലയിലാണ് മൂത്രമൊഴിക്കുന്നത്, ഇയാൾ ആട്ടിയാൽ ചിലപ്പോൾ ഇയാൾ മൂത്രം കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നേക്കും, എല്ലാ ഭാഗത്തും നജസാകും. ഇപ്പൊ ഒരു ഭാഗത്താണ് നജസുള്ളത്. മാത്രമല്ല ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ, ഇയാൾ ഇത്രയും വിവരം കെട്ടവനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇയാളോട് കുറച്ച് വളരെ മയത്തോടുകൂടി പെരുമാറേണ്ട ഒരാൾ തന്നെയാണ് എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് അതിന്റെ അവസാനത്തിൽ കാണുകയും ചെയ്യാം. ഈ വ്യക്തി എല്ലാം കഴിഞ്ഞ് എല്ലാ ആളുകൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ, അള്ളാഹുവെ എല്ലാവർക്കും മുഹമ്മദിന് മാത്രം നീ പുറത്തു കൊടുക്കണമേ, ബാക്കിയുള്ള ആളുകൾക്കും നീ പുറത്തു കൊടുക്കരുതേ, കാരണം ചെയ്യരുതേ എന്നാണ് ഇയാൾ പ്രാർത്ഥിച്ചത്. കാരണം സഹാബത്ത് ഇയാളെ എതിർത്തപ്പോൾ ഇയാൾക്ക് വലിയ പ്രയാസമായി, അയാൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെയധികം ഇഷ്ടവുമായി. അപ്പോൾ അവിടെ വലിയൊരു തിന്മ അവിടെ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഈ തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അവിടെ നഹ്യുൻ അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കുക എന്നുള്ള കാര്യം തൽക്കാലം അവിടെ മാറ്റിവെച്ചത് എന്താണ്? അതിനേക്കാളും വലിയ തിന്മ, അതിനേക്കാളും വലിയ ഫസാദ് അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിലാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല എന്ന് പറയുന്ന കാര്യത്തിലും ഈ അടിസ്ഥാനമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ മുസ്ലിം ഭരണാധികാരി അയാൾ ഒരു തെമ്മാടിയായി മാറുകയാണ്, പല ഗുൽമുകളും ഹറാമുകളും ഒരു നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മുസ്ലിം അത് തൃപ്തിപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷേ പരസ്യമായി അയാൾ എതിർക്കാൻ പോയി അയാൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാൽ, അറബ് വസന്തങ്ങൾ സംഘടിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ സാക്ഷിയായിട്ടുള്ള ആളുകളാണ്, കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ നാടാകെ ഫസാദാകും, കുട്ടിച്ചോറാകും, ഒന്നുമില്ലാത്ത, എല്ലാവർക്കും തോന്നിയതുപോലെ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ എല്ലാ കുഴപ്പങ്ങളും അയച്ചുവിടുന്ന, നേരത്തെ ചിലപ്പോൾ ഒരു തെമ്മാടിയായ ഭരണാധികാരിയായിരിക്കും ഉണ്ടാവുക, ഇപ്പോൾ ധാരാളം തെമ്മാടികൾ അവിടെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ടാകും. ഓരോരുത്തർക്കും തോന്നിയതുപോലെ ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടാകും. എന്തുകൊണ്ടാണത്? കാരണം ആ തിന്മയെ തടുത്താൽ അതിനേക്കാളും വലിയ തിന്മയാണ് അവിടെ ഉണ്ടാകുന്നത്. അതൊരു അടിസ്ഥാനമാണ്. പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും അത് ചൂണ്ടിക്കാട്ടുകയാണ്. ഈ വിഷയം വളരെ മനോഹരമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം തന്റെ അൽ ഇസ്തിഖാമയിൽ പറഞ്ഞതായി പണ്ഡിതന്മാർ എടുത്തു ഉദ്ധരിച്ചത് കാണാം. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുകയാണ്? അദ്ദേഹം നന്മ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന അടിസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വലിഹാദ, അതുകൊണ്ടാണ് കുന്തു ആമുർ അസ്ഹാബന അല്ലാ യംനഉൽ ഖംറ അൻ അഅദാഇൽ മുസ്ലിമീന മിനൽ തിത്ർ വൽ കർജ് വനഹ്വിഹിം واقول اذا شربوا لم يسدهم ذلك عن ذكر الله وعن الصلاه بل عن الكفر والفساد في الارض അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ടാണ് തർത്താരികളായ ആളുകൾ, വളരെ തെമ്മാടികളായ ആളുകളാണ്, ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ദോഷമുണ്ടാക്കിയ ഒരു കൗമുണ്ടെങ്കിൽ അവരിൽപ്പെട്ട ഒരാളാണ് തർത്താരികൾ. അവർ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, ഇസ്ലാമിനെ പൂർണ്ണ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവർ ആവുന്ന പണികൾ എടുത്തിട്ടുണ്ട്. ആ തർത്താരികളുള്ള കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഉള്ളത്. അദ്ദേഹം പറയുന്നു, ഈ തർത്താരികൾ ഇങ്ങനെ കള്ളും കുടിച്ച് ലഹരിയിലായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നടന്നു പോവുകയാണ്. ഷെയ്ഖുൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കള്ളുകുടിച്ച് നടക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൂടെയുള്ള ചില ആളുകൾ അവരെ പോയി തിന്മ വിരോധിക്കാൻ, കള്ളുടിക്കല്ലേ, ഇങ്ങനെ മാറിയിരിക്കണം എന്ന് പറയാൻ പോയപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇവരോട് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ അവരെ തടുക്കാൻ നിൽക്കണ്ട. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം അതിൽ കണ്ട ഒരു ഖൈർ? എന്താണ് കാരണം? ഈ വിഭാഗം ആളുകളുണ്ടല്ലോ, ഇവർ കള്ളുകുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഷെറ് വേറെ ആർക്കും ഉണ്ടാവില്ല, ഇവരുടെ ഷെറ് ഇവരിൽ തന്നെ ഒതുങ്ങുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളിനെ ഒഴിവാക്കാൻ പറഞ്ഞത് തന്നെ അത് നിസ്കാരത്തിനും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനൊക്കെ അത് തടയിടുന്നത് കൊണ്ടാണ്. ഇവർ കള്ളു കുടിച്ചാലാണ് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് നിസ്കാരവും അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ദിക്റൊക്കെ തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുന്നത്. ഇവർ കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ ഷർറുണ്ടാവും, മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കും, വന്നിട്ട് എല്ലായിടത്തും പ്രയാസങ്ങൾ ഇവരുണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ തടയാതെ അങ്ങനെ വിടലാണ് നല്ലത്. നമുക്ക് നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും, ചില ആളുകൾ അവരിങ്ങനെ കള്ളു കുടിച്ച് ഷീറ്റ് കളിച്ച് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മൾ വള്ളിയിൽ പോകുന്ന സമയത്ത് ഓരോട് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് ഉറപ്പുണ്ടാവും, ഇവരോട് പറഞ്ഞാൽ ഇവരാകെ പ്രശ്നമായിരിക്കും. പിന്നെ നേരെ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് ചിലപ്പോൾ അവർ കളിക്കാൻ പോലും മടിക്കില്ല. ആ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലായാൽ അവരെ അത് തടുത്താതെ വെക്കുക എന്നുള്ളതാണ് കാരണം. കാരണം ആ തിന്മ തടുത്താൽ അതിനേക്കാളും വലിയ തിന്മയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ കള്ളു കുടിച്ച് ഇവരിങ്ങനെ തർത്താരികൾ നിന്നാൽ ചുമ്മാ ഇന്നഹു യൂഖിഉ ബൈനഹുമൽ അദാവത്തു വൽ ബഗ്ളാ, അവർ പരസ്പരം ഇങ്ങനെ തല്ലിക്കോളും, അത് വലിയൊരു ഉപകാരമാണ് മുസ്ലിമീങ്ങൾക്ക്. വദാലിക മസ്ലഹത്തുൻ ലിൽ മുസ്ലിമീൻ, ഇവർ പരസ്പരം കള്ളുടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടികൂടും, ഇവരെ തന്നെ തമ്മിൽ തീർപ്പായിക്കോളും, മുസ്ലിമീങ്ങളുടെ മേൽ ഇവരുടെ ഉപദ്രവങ്ങൾ ഏൽക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, വദാലിക മസ്ലഹത്തുൻ ലിൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്കുള്ള മസ്ലഹത്താണ്. ഫസഹ്വഹും ഷർറും മിൻ സുക്രിഹിം, അവർ ലഹരിയിൽ ആകുന്നതിനേക്കാളും ഉപദ്രവകരമാണ് അവരിങ്ങനെ ബോധത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത്. ഫല ഹൈറ ഫി ഇആനതിഹിം അലസ്സഹ്, അവരിങ്ങനെ നല്ല ലഹരിയില്ലാത്ത നല്ല അവസ്ഥയിൽ ഉണ്ടായിരിക്കാൻ നമ്മളായിട്ടൊരു സഹായം ചെയ്യേണ്ടതില്ല. അവരത് തടുക്കുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവരെ പരമാവധിയുള്ള ഉൽമിൽ നിന്ന് ഒഴിവാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ഉദാഹരണം പറഞ്ഞത് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുന്ന സമയത്തും തിന്മ വിരോധിക്കുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ പോയി ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിനേക്കാളും വലിയ കുഴപ്പം അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പായാൽ നമ്മൾ ചില സമയത്ത് അത് ഒഴിവാക്കലായിരിക്കും നമ്മൾ നല്ലത്. ഒരു ഉദാഹരണം പറയാം. ഒരു ദർഗയിൽ വലിയൊരു ഉറൂസ് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കിനെതിരെ പറയുക എന്നുള്ളത് ബാധ്യതയാണ്. പക്ഷേ അങ്ങനെ അത്രയും മോശപ്പെട്ട ഒരു തെമ്മാടികളായ ആളുകളാണ്. ആ ഉറൂസ് നടക്കുന്നതിനിടയിൽ പോയി നമ്മൾ അവിടെ ഉള്ള തിന്മ കണ്ടു, അവിടെ ഉള്ള ഉറൂസിന്റെ കൊടിയൊക്കെ നമ്മൾ അയച്ചു മാറ്റി, അല്ലെങ്കിൽ ജാറത്തിലുള്ള പച്ച തുണിയൊക്കെ നമ്മൾ എടുത്ത് കൈകൊണ്ട് എടുത്തു മാറ്റി, അങ്ങനെ ഒരു തിന്മ കണ്ടു എന്നുള്ള കാരണത്താൽ നമ്മളത് ഒഴിവാക്കി. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അവരോട് നേരിട്ട് പോയി സംസാരിച്ചാൽ അവിടെ ഒരു പക്ഷേ നമുക്കും അവിടെ ഉപദ്രവമേൽക്കും. പിന്നീട് അവർ നമ്മുടെ മസ്ജിദിൽ വന്ന് നമ്മുടെ മസ്ജിദ് തന്നെ അടിച്ചു പൊളിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഒരുപക്ഷെ ചിലപ്പോൾ വലിയൊരു കലാപങ്ങൾക്ക് തന്നെ കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ടാകാം. പ്രത്യേകിച്ചും അത് മുസ്ലിങ്ങളുടെ ഒരു ഉത്സവത്തിനാണെങ്കിലോ ഒരുപക്ഷെ വലിയൊരു കലാപം തന്നെ അവിടെ ഉണ്ടായേക്കാം. അപ്പൊ നമ്മളൊരു തിന്മ വിരോധിക്കാനാണ് അവിടെ പോയത്, പക്ഷെ അതിനേക്കാളും വലിയ തിന്മകളുടെ ഒരു നീണ്ട പരമ്പരയാണ് അത് മുഖേന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് ചിലപ്പോൾ നമുക്കത് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യം അത് ഉപേക്ഷിക്കേണ്ടി വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തിന്മ വിരോധിക്കുക, ഇൻകാറുൽ മുൻകർ, അത് നാല് രീതിയിലുണ്ട്, നാല് പദവികളുണ്ട് എന്ന് പറയാം. അതിൽ ഒന്നാമത്തേത്, ഒരാളൊരു തിന്മയെ വിരോധിക്കുന്ന സമയത്ത് അത് അവിടെ നിന്നും നീങ്ങിയിട്ട് അതിന് പകരമായിട്ടൊരു നന്മ അവിടെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകും. ഒരു തിന്മയാണ് അവിടെ കാണുന്നത്, അത് പോയി എൻകാറ് ചെയ്താൽ, ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിന് പകരമായൊരു നന്മ അവിടെ വരുന്നതായിരിക്കും. ഇനി രണ്ടാമത്, അങ്ങനെ ഒരു തിന്മ പോയിട്ട് നന്മ അവിടെ വരുന്ന അവസ്ഥ ഒന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ പോയി പറഞ്ഞാൽ, അവിടെ പോയി ചെയ്യേണ്ടത് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ആ തിന്മ അവിടെ നിന്ന് കുറയുകയെങ്കിലും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു പദവിയുമുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു തിന്മയെ വിരോധിച്ചാൽ ആ തിന്മ പോകുമായിരിക്കും, പക്ഷെ അതേപോലെ മറ്റൊരു തിന്മ അവിടെ വരാൻ സാധ്യതയുള്ള ഒരവസ്ഥയും ഉണ്ട്. നാലാമത്തേത്, അത് നമ്മളൊരു തിന്മയെ വിരോധിച്ചാൽ അതിനേക്കാളും തിന്മ അവിടെ വരും എന്നൊരവസ്ഥയും ഉണ്ട്. നാലവസ്ഥയാണ് പറഞ്ഞത്. ഒന്ന്, തിന്മ വിരോധിച്ചാൽ പകരം നല്ലൊരു നന്മ അവിടെ വരും. രണ്ട്, തിന്മ വിരോധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ആ തിന്മയെ കുറക്കാനെങ്കിലും സാധിക്കും, പൂർണ്ണമായി വിരോധിക്കപ്പെട്ടിട്ടില്ല എങ്കിലും. മൂന്ന്, അവിടെ അതിനു പകരം മറ്റൊരു തിന്മ വരുന്ന അവസ്ഥയാണ്. നാല്, അതിനേക്കാളും കടുത്ത തിന്മ വരുന്ന അവസ്ഥയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫദ്ദറജതാനിൽ ഔലയാനി മശ്റൂഅതാൻ, ആദ്യത്തെ രണ്ടും മശ്റൂആൻ, ശരീഅത്തിലുള്ള കാര്യമാണ്. തിന്മ പരമാവധി കൊണ്ടുവരാൻ, ഒഴിവാക്കി നന്മ കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ തിന്മയെ കുറക്കാൻ സാധിക്കുക. വസാലിസ മൗളിഉ ഇജ്തിഹാദ്, മൂന്നാമത്തെ കാര്യം, ഒരു തിന്മ പോയി വേറൊരു തിന്മ വരും എന്ന് പറഞ്ഞല്ലോ, അത് മൗളിഉ ഇജ്തിഹാദാണ്. വിവരമുള്ള ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ച് ഇതിലേത് തിന്മയാണ് നമ്മൾ ഇവിടെ ഉണ്ടാകുന്നത് കൂടുതൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം, വ്യക്തിക്ക് ഉപകാരം എന്നുള്ളത് നോക്കിയിട്ടേ അത് ചെയ്യാവൂ. കുറച്ച് പഠിക്കേണ്ട കാര്യമാണ്. റാബിഅത്തു മുഹറമ, നാലാമത്തെ കാര്യം ഹറാമാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. ഒരു തിന്മ അവിടുന്ന് നമ്മൾ തടുത്തിട്ട് അതിനേക്കാളും വലിയ തിന്മ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഹറാം, അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ കാരണത്താൽ അവിടെ വലിയൊരു തിന്മ പോയി ഉണ്ടാവുകയാണ്. നമ്മളിൽ ഒരാൾ പോയി ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്തു, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കുള്ള സകല ദഅവത്തിനുള്ള അവസരവും നഷ്ടപ്പെടുത്തി, മുസ്ലിമീങ്ങൾക്കുള്ള ആരാധന സൗകര്യം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒരാൾ ചെയ്താൽ, അയാൾ അതിന് തെളിവായിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യം തെറ്റായി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് വലിയ കാര്യമാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ, ഇയാൾ പഠിച്ചു മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പഠിച്ചു മനസ്സിലാക്കിയ കവായിദുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിന്മ തന്നെയായിരിക്കും, തടുക്കപ്പെടേണ്ടത് തന്നെയായിരിക്കും. പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതിനേക്കാളും വലിയൊരു തിന്മയാണ് ഇയാളുടെ ആ പറച്ചൽ കാരണത്താൽ, ഇയാളുടെ ആ ഒരു തിന്മ വിരോധിക്കൽ കാരണത്താൽ ഉണ്ടാകുന്നത് എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഖൈറായ കാര്യമായ ആ പ്രവൃത്തി അവൻ ചെയ്യാൻ പാടില്ല, മുസ്ലിമുകൾക്ക് ഷർറാവുന്ന പ്രവൃത്തി അവൻ ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പിന്നെയും ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ലുഡോ ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഡൈസൊക്കെ വെച്ച് കളിക്കുന്ന കളികളുണ്ട്. അങ്ങനെയുള്ള കളികളിലൊക്കെ മുഴുകി കിടക്കുന്ന ചില ആളുകൾ നീ കണ്ടു, നീ അവരെ എതിർത്തിട്ട് അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹു ദീനിൽ അനുവദിച്ചു തന്നതായ കുതിരപ്പന്തയമോ അല്ലെങ്കിൽ അമ്പെയ്ത്തോ പോലെയുള്ള നന്മകളിലേക്ക്, അങ്ങനെയുള്ള കളികളിലേക്ക് അവർ മാറി വരികയാണെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ നീ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിൽ നീ പോയി എതിർത്തിട്ട് അതിനേക്കാളും മോശം കളികൾ, അതിനേക്കാളും വലിയ തെമ്മാടിത്തരങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത് എങ്കിൽ അത് നീ ചെയ്യാതിരിക്കലാണ് നല്ലത്. അതുപോലെ അദ്ദേഹം വേറെയും ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ ഒരു ഹറാമായ നോവലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുകയാണ്, നീ അതിനെ പോയി എതിർത്തിട്ട് അയാൾ മാറുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ നീ അതിനെ പോയി എതിർത്താൽ അയാൾ പിന്നീട് പോകുന്നത് അതിനേക്കാളും വലിയ സിഹറിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷിർക്കിന്റെയോ കിതാബുകളിലേക്കാണ് എങ്കിൽ നീ യഥാർത്ഥത്തിൽ ചെറിയ തിന്മയിൽ നിന്നും വലിയ തിന്മയിലേക്കാണ് അവനെ തള്ളിവിട്ടത്. നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് സഹോദരങ്ങളെ വളരെ ഗൌരവമുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ആക്ഷേപത്തും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേവലം നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടല്ല, മറിച്ച് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ നമുക്ക് കാര്യങ്ങൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്താറുണ്ട്. പ്രത്യേകിച്ചും നമ്മളെപ്പോലെയുള്ള വളരെ കുറഞ്ഞ മുസ്ലിമീങ്ങളും ധാരാളം കാഫിറുകളുമുള്ള രാജ്യത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കാര്യമായി പണ്ഡിതന്മാർ പറയുന്നത്, ലാ യജൂസു ലിൽ ആമിരി ബിൽ മഅറൂഫി അൻ യഅ്മുറ ഇല്ലാ ബിമാ യഅലം അൻഹു മഅറൂഫ് വലാ യജൂസു ലഹു അൻ യൻഹ ഇല്ലാ അമ്മാ യഅലമു അൻഹു മുൻകർ. നീ നന്മ കൽപ്പിക്കുന്ന സമയത്ത് നീ അത് നന്മയാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം, എന്നിട്ടേ അത് കൽപ്പിക്കാവൂ. അതേപോലെ തിന്മ വിരോധിക്കുന്ന സമയത്ത് അത് തിന്മയാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. ഇതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പല ആളുകളും പല നന്മകളെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് അവതരിപ്പിക്കും, ഇങ്ങനെ ചെയ്തോളൂ, ഇതാണ് തൗഹീദ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് സുന്നത്ത്, ഇങ്ങനെ ഇത് സാലിഹായ അമലാണ്, ഈ അമലിൽ ഇത്ര ശ്രേഷ്ഠതയുണ്ട്. ഇതൊന്നും ഒരു നന്മയായിരിക്കുകയില്ല. അള്ളാഹു തആല പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയണം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിലെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാബത്ത് നമുക്ക് കാണിച്ചു തരണം. ഇതൊന്നുമില്ലാതെ ഒരാൾ അയാളുടെ ചിന്തയിൽ തോന്നുന്ന ഒരു കാര്യം ഇതാണ് നന്മ എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് പറയാൻ നിന്നാൽ അത് നന്മയല്ല, അയാൾ നന്മയല്ല കൊണ്ടുവരുന്നത്, കൽപ്പിച്ചത് നന്മയല്ല. അല്ലെങ്കിൽ ചില ആളുകൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്താണ് അവർ ചെയ്യുക? തിന്മ എന്ന് പറഞ്ഞിട്ട് പല സുന്നത്തുകളെ പോലും അവർ എതിർക്കുന്ന അവസ്ഥയായിരിക്കും. ചെയ്യാൻ പാടില്ല, ബിദഅത്താണെന്നൊക്കെ പറയും. ചിലപ്പോൾ സുന്നത്തായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിരിക്കും, സഹാബത്ത് ചെയ്തതായിരിക്കും, ഇവർ വിവരമില്ലാതെയാണ് സംസാരിച്ചത്, വിവരമില്ലാതെയാണ് ഇവനെ എതിർക്കാൻ പോയത്. ചിലത് ദീനിൽ ജായിസായ അനുവദനീയമായ കാര്യമായിരിക്കും, ഇവൻ ഹറാം എന്ന് പറഞ്ഞ ആളുകളെ അതിന്റെ ഉപേക്ഷിക്കുന്ന അതിൽ നിന്നും എതിർക്കുന്ന അവസ്ഥയുണ്ടാകും. ചില കാര്യങ്ങൾ ദീനിൽ തനിച്ച് ഹറാമായിരിക്കും, ചിലപ്പോൾ ഇവൻ ഇത് നല്ലതാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവതരിപ്പിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്ന സമയത്ത്, ജനങ്ങളോട് തിന്മ വിലക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നിനക്കുണ്ടായിരിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല പറയുന്നു, വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നിൽ നീ പോകാൻ പാടില്ല, കാരണം നിന്റെ കാതും നിന്റെ കണ്ണും അതുപോലെ നിന്റെ ഹൃദയങ്ങൾ കുല്ലു ഉലായിക് കാനഅൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ച് അള്ളാഹു തആല ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നീ പഠിക്കണം, പഠിക്കാതെ നിനക്ക് തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. അല്ല, ഇന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, ആളുകൾ ഓൺലൈനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കി അവന്റെ ധാരണ, അവനൊരു ധാരണ ഉണ്ടാകും, അതിന് പറ്റുന്നതായ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും. ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് നേരത്തെ കൂട്ടി ചില ധാരണകൾ ഉണ്ടാകും, അപ്പൊ അതിന് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് കേട്ടാൽ അവൻ ആ ധാരണയെ ഊട്ടിയുറപ്പിക്കും. യഥാർത്ഥത്തിൽ അവൻ മനസ്സിലാക്കി വെച്ചതിന്റെ നേരെ വിപരീതമായിരിക്കും കാര്യം. ഇവൻ ഇത് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ദീനിന്റെ കാര്യങ്ങളും നമുക്ക് തോന്നുന്നത് പോലെ പറയാനുള്ളതല്ല. അത് തിന്മ എതിർക്കുന്ന കാര്യമായാലും ശരി, നന്മ കൽപ്പിക്കുന്നതായാലും ശരി, രണ്ടിനും കൃത്യമായ തെളിവ് വേണം. ചില ആളുകൾ അങ്ങനെയാണ് ധരിക്കുന്നത്, നന്മ കൽപ്പിക്കുന്ന നോക്കാം, തിന്മ ഇത് ഹറാം എന്ന് പറയാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഹറാം, സൂക്ഷ്മതയ്ക്ക് എല്ലാം ഒഴിവാക്കാലോ, എല്ലാം ഹറാം എന്ന് പറയാലോ, അങ്ങനെയാണ് ചില ആൾ ധരിക്കുന്നത്. നിസാരമായ കാര്യമല്ല. നോക്കൂ, അല്ലാഹു തആല പറയുന്നു, വല തഖൂലു ലിമാ തസ്ഫു അൽസിനതുകുമുൽ കദിബ് ഹാദ ഹലാൽ വഹാദ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ നാവിൽ കളവിനെ ചേർത്തിക്കൊണ്ട് നിങ്ങൾ ഇന്നത് ഹലാൽ ഇന്നത് ഹറാം എന്ന് പറയരുത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെതിരെ നിങ്ങൾ നടത്തുന്ന വ്യാജാരോപണമാണ്. അള്ളാഹു തആല അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുകയില്ല, നിങ്ങളാണത് പറഞ്ഞത്. അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ടാവുകയില്ല, അവന്റെ അടിമകൾക്ക് അനുവദിച്ച കാര്യമായിരിക്കും. നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ ഹറാമെന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ അയാൾ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞത് കാണാം. നമുക്ക് കാണാം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അബു സനാബിൽ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എന്നറിയപ്പെടുന്ന ഒരു കഥ. അവിടെ ഒരു സ്ത്രീ, അവൾ ഗർഭിണിയാണ്, സ്ത്രീ ഗർഭിണിയാണ്. അവളുടെ ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഗർഭിണിയുടെ ഇദ്ദ എന്ന് പറയുന്നത് പ്രസവിക്കുന്നതോടുകൂടി കഴിയുന്നതാണ്. ഇന്നൊരു ഗർഭിണിയായ സ്ത്രീ, അവൾ 9-ാം മാസത്തിലാണ്, ഇനി 10 ദിവസം ഉള്ളൂ. അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ 10-ാമത്തെ ദിവസം അവളുടെ ഇദ്ദ കഴിഞ്ഞു, ഇദ്ദേഹം അത് പറഞ്ഞില്ല, ഇദ്ദേഹം അത് സമ്മതിച്ചില്ല. ഇദ്ദേഹം പറഞ്ഞു 4 മാസവും 10 ദിവസം തന്നെ നീ ഇരിക്കണം എന്ന് പറയുകയാണ് ഉണ്ടായത്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖദബ അബു സനാബിൽ, അബു സനാബിൽ കളവാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. കാരണം അറിവില്ലാതാണ് പറഞ്ഞത്, ഇദ്ദേഹം പൊതു നിയമമാണ് പറഞ്ഞത്, 4 മാസവും 10 ദിവസവും ഇരിക്കുക എന്നുള്ളത്. എന്നാൽ ഗർഭിണികൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം തന്നെ അത് അവരുടെ ഇദ്ദ തീർന്നതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ദീനുള്ള നിയമം. ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും നിയമമുണ്ട്. ദീനിൽ സൂക്ഷ്മമായി അറിയേണ്ടതായ, വിശദമായി അറിയേണ്ടതായ, അതുപോലെ വിശാല അഭിപ്രായമുള്ളതായ അല്ല, ചില ആൾ നേരെ തിരിച്ചു മനസ്സിലാക്കും, ചില കാര്യങ്ങൾക്ക് വിശാലമായ അഭിപ്രായമുണ്ടാകും. എന്നാൽ ഇത് മനസ്സിലാക്കിയ വ്യക്തി അവൻ വിചാരിക്കുന്ന എല്ലാ കാര്യത്തിനും വിശാലമായ അഭിപ്രായമാണ്, അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. അല്ല, ചില കാര്യങ്ങൾ അങ്ങനെ മാത്രമേ ചെയ്യാവൂ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹറാമുകളായിരിക്കും. ഇത് പഠിച്ചാലല്ലാതെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൌരവത്തിൽ കാണേണ്ട കാര്യമാണ്. നിസാരമല്ല, നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന കാര്യം ഹലാലാണ് ഹറാമാണെന്നുള്ളത്? ഒന്നുകിൽ അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് നമ്മൾ അറിവില്ലാതെ പറയുന്നത്. അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞതുപോലെ ഏറ്റുപറയുന്നത് പോലെയല്ല അള്ളാഹും റസൂലും പറഞ്ഞു എന്ന് പറയുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്കുള്ള ദീനായിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്തിട്ടുള്ള അവന്റെ ദീനാണ്. അതിന് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അറിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന കാര്യം നമ്മൾ വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ അറിവ് വേണമെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളിൽ അവൻ അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പറഞ്ഞത് തന്നെ, അൽ ഇൽമു ബി അന്ന ഹാദ ശൈ മിനൽ മഅറൂഫി ഔ മിനൽ മുൻകർ, ഈ പറയുന്ന കാര്യം നന്മയാണ് തിന്മയാണ് എന്ന അറിവ് ആദ്യം ഉണ്ടാകണം. ഒന്നാമത്തത് അതാണ്. രണ്ട്, തൊട്ടു മുമ്പിൽ നമ്മൾ പറഞ്ഞ കാര്യം, അൽ ഇൽമു ബിമാ യതറത്തബു അലാ ദാലിക മിനൽ മസാലിഹ വൽ മഫാസിദ്, ഈ നന്മയൊക്കെ തന്നെ പക്ഷേ അത് മസ്ലഹത്താണോ അവിടെ ഉണ്ടാവുക കുഴപ്പമാണോ, അല്ല മഫ്സദത്താണോ ഉണ്ടാവുക കുഴപ്പമാണോ, അതല്ല മസ്ലഹത്ത് നന്മയാണോ ഉണ്ടാവുക, അതിനെക്കുറിച്ച് നിനക്ക് വിവരം വേണം. അല്ലാതെ നീ നന്മ ഏൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു പറഞ്ഞൊക്കെ കാര്യം കറക്റ്റാണ്, ഹദീസ് കൃത്യമാണ്, ആയത്ത് കൃത്യമാണ്, പോരാ, അത് ഈ പറഞ്ഞ കായിദ അത് വ്യക്തമായി പാലിക്കപ്പെടണം. മൂന്നാമത്തെ കാര്യം, അൽ ഇൽമു ബിൽ മർതബത്തിൽ മുനാസിബ മിൻ മറാതിബി ഇൻകാരിൽ മുൻകർ, നീ ഏത് രൂപത്തിലാണ് ആ തിന്മയെ എതിർക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണം. അങ്ങനെ പറഞ്ഞാൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റാ മിൻകും മുൻകറൻ ഫലുഗയ്യിറു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് ചെറുക്കട്ടെ, ഫൈൻ ലം യസ്തതി ഫബിലിസാനി, അതിനും സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് പറയട്ടെ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേത് അവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയണ്ടേ? എല്ലായിടത്തും പോയി നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമോ? പറ്റില്ല. മൻ റാ മിൻകും മുൻകറൻ ഫലുഗയ്യിഹു ബിയദി എന്ന് മാത്രം ഒരാൾ മനസ്സിലാക്കുകയാണ്, കൈകൊണ്ട് തടയണം. അങ്ങനെ എല്ലായിടത്തും പോയി കൈകൊണ്ട് തടയാൻ നമുക്ക് അധികാരമുണ്ടോ? അപ്പുറത്തെ വീട്ടിൽ സംഗീതം കേൾക്കുകയാണ്, ഇങ്ങനെ ഒച്ചത്തിൽ മ്യൂസിക് കേൾക്കുകയാണ്, നമുക്ക് നേരെ കയറിയിട്ട് അവിടെ മ്യൂസിക് വെട്ടി പാട്ട് വെട്ടി എടുത്ത് ഒരൊറ്റ അടിച്ച് പൊളിച്ച് നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ അവിടെ സിനിമയിൽ വലിയ സ്ക്രീൻ കാണുകയാണ്, ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറെറിയാൻ പറ്റുമോ? നമുക്കത് പാടില്ല, നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. അവിടെ നമുക്ക് അതിന്റെ അടുത്ത ദർജയിലേക്കാണ് പോകേണ്ടത്. ഫബി ലിസാനി, സഹോദര, ഇത് ഹറാമാണ് കാര്യം, നീ ചെയ്യുന്നത് ഹറാമാണ്, ഇത് നിനക്ക് തന്നെ ഉപദ്രവമാണ്, ഇത് ഞങ്ങളെ കൂടി ആ ഉപദ്രവം ഏൽപ്പിക്കരുത്, നിന്റെ പരിധിയിൽ ഉതിർത്തുക, നമുക്ക് ഉപദ്രവിക്കരുത്, നീ ഓഫാക്കുകയാണ് അതാണ് നല്ലത്, ഇത് സാധിക്കില്ലെങ്കിൽ അത് ഒച്ചങ്ക് കുറക്കുക, അങ്ങനെയുള്ള ഇൻകാർ നമുക്ക് അവിടെ പറ്റുകയുള്ളൂ. ചില സമയത്ത് ഇത് രണ്ടും പറ്റാത്ത അവസ്ഥയായിരിക്കും, നമുക്ക് കൈകൊണ്ടും പറയാൻ പറ്റൂല നാവുകൊണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ചില അവസ്ഥകൾ ഉണ്ടാകും. അവിടെ നമുക്ക് വെറുത്തിട്ട് അവരോട് സഹകരിക്കാതെ പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്ന കാര്യം ഒരാൾ ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം സഹകരിച്ചിരിക്കുക എന്നുള്ളത് അവന് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് ഏത് മർത്തബയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ആളുകൾ എന്താ ചെയ്യുക? ഇതറിയാതെ ഇതേ സമാനമായ ഉദാഹരണം വേറെയും പറയാം. നമ്മളിങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ ജീവിക്കുകയാണ്, ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് കാണുന്നു, നമുക്കറിയാം സിഗരറ്റ് ഹറാമാണ്, സിഗരറ്റ് ഹറാമാണ്, യാതൊരു സംശയം അതിൽ വേണ്ടതില്ല. നമ്മൾ കണ്ട ഉടനെ തന്നെ അയാളുടെ വായിൽ നിന്ന് ചുണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത് ഒറ്റ കുത്തുകുത്തി സിഗരറ്റ് ഹറാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ ഏറ്റവും വലിയ ദേശീയക്കാരനായി മാറും, ഏറ്റവും വലിയ തെമ്മാടിയെ നമ്മളെയാണ് അയാൾ കാണുക. ആളുകൾ പോലും, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പോലും, എന്തു പണിയാണ് എടുത്തത്, വളരെ മോശമായി പോയെന്നാണ് ആളുകൾ പോലും പറയാം. എന്നാൽ അവിടെ നമ്മൾ വളരെ കൃത്യമായി അയാൾ അതിന്റെ ദീനീ വശവും ശാരീരികമായി ഉണ്ടാകുന്ന സ്വന്തത്തിനുണ്ടാകുന്ന പ്രശ്നവും മറ്റുള്ള ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവവും ഒക്കെ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്തെങ്കിലോ അത് വളരെ ഉപകാരമായി മാറും. അയാൾ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കേട്ടുനിന്ന ആളുകൾക്കെങ്കിലും അതൊരു ഉപകാരമായി മാറാൻ വളരെ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇൽമ് അത് അത്യാവശ്യമാണ്. ഈ കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് അറിയാൻ ഇൽമ് വേണം. അതുപോലെ തന്നെ ഇൽമ് വേണ്ട കാര്യമാണ് ഇതുകൊണ്ട് മസ്ലഹത്താണോ മഫ്സദത്താണോ ഉണ്ടാവുക എന്ന കാര്യം. അതുപോലെ ഈ തിന്മ ചെറുക്കുന്ന സമയത്ത് ഏത് പദവിയിൽ അതിനെ ചെറുക്കണം എന്നതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത കാര്യം സഹോദരങ്ങളെ, അൽ അസ്ലു ഫിൽ അംരി ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി അർരിഫ്ഖു വല്ലീൻ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിന്റെ അടിസ്ഥാനമാണ് അത് അർരിഫ്ഖു വല്ലീൻ, വളരെ സൗമ്യമായി നൈർമല്യത്തോടുകൂടി പറയുക എന്നുള്ളത് അതാണ് അടിസ്ഥാനം. ദീന്റെ അടിസ്ഥാനം അതാണ്, നന്മ കൽപ്പിക്കുമ്പോൾ വളരെയധികം സൗമ്യമായിട്ടേ പെരുമാറാൻ പാടുള്ളൂ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നോക്കൂ, ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾക്ക് ആളുകളോട് ലയ്യനായി പെരുമാറാൻ പറ്റിയത്, നൈർമല്യത്തോടു കൂടി പെരുമാറാൻ പറ്റിയത്. വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലൻ ഫല്ലു മിൻ ഹൗലിക, നീ എങ്ങാനും പരിശ്വ സ്വഭാവിയായിരുന്നെങ്കിൽ ജനങ്ങൾ മുഴുവനും നിന്റെ ചുറ്റും ഓടിപ്പോകുമായിരുന്നു, ആരും കൂടെ നിൽക്കുകയില്ല, ഒരാളെ ഈ ദീന് സ്വീകരിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ താങ്കൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകാരം കൊടുത്തിട്ടുള്ള നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത് നോക്കൂ, വളരെ ലയ്യനായിട്ടാണ് പറയേണ്ടത്, വളരെ നൈർമല്യത്തോടു കൂടിയാണ് പറയേണ്ടത് അല്ലെ. ചില ആളുകൾക്ക് ഇവിടെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർ നോക്കുന്നത് ഞാൻ പറയുന്നത് കറക്റ്റാണല്ലോ, നന്മയാണല്ലോ, പറയുന്ന എതിർക്കുന്ന തിന്മയാണല്ലോ, പിന്നെ വേറെ ചിന്തയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അത് പറയാം, എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ എതിർക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് ശരിയല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും വളരെ നൈർമല്യത്തോടുകൂടി, പ്രത്യേകിച്ചും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തും ജഹലി പിടിച്ച കാലഘട്ടമാണ്, ഇതേപോലെ ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും ആളുകൾക്കൊന്നും അറിയില്ല, അടിസ്ഥാനം പോലും അറിയില്ല. മുസ്ലിമുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ ശിർക്കാണ് തൗഹീദായി മനസ്സിലാക്കിയിരിക്കുന്നത്, തൗഹീദിനെ ശിർക്കായി മനസ്സിലാക്കുകയാണ്. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നുവരെ പറയുകയും അത് അള്ളാഹു അക്ബർ പറഞ്ഞ് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ബിദഅത്തുകളെ, അതാണ് ദീനിൽ അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട സുന്നത്ത് എന്ന് പറഞ്ഞ് നടക്കുകയും സുന്നത്തായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പരിഹസിക്കുകയും അത് ബിദഅത്തായി പുത്തൻവാദികളാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ. ഇനി ഹറാമുകളുടെ കാര്യമാകട്ടെ, ആ ഹറാമുകളൊക്കെ കാലത്തിന്റെ ആവശ്യമാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയുകയും അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവൻ പിന്തിരിപ്പനാണ്, ഇങ്ങനെ പല രൂപത്തിൽ ഒരു നിലക്കും തൗഹീദിൽ വിവരമില്ല, സുന്നത്തിൽ വിവരമില്ല, സാമാന്യം ബുദ്ധി ഉണ്ടാകുന്ന കാര്യം പോലും ആളുകളുടെ ബുദ്ധി നിലവാരം പോലും കുറഞ്ഞുപോയി, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ കിതാബിൽ നിന്നും കിതാബും ഹദീസും പഠിക്കുന്ന ആളുടെ ബുദ്ധി വളരെ കൂടുതലായിരിക്കും, എന്നാൽ ഇതിൽ നിന്നും എത്രത്തോളം ആളുകൾ അകലുന്നോ അവന്റെ ബുദ്ധി വളരെ കുറവായിരിക്കും. തൗഹീദ് ഇല്ലാത്തവനാണ് ഏറ്റവും ബുദ്ധിയില്ലാത്തവൻ, സുന്നത്തില്ലെങ്കിൽ അത്രയും ബുദ്ധി കുറവായിരിക്കും, അവൻ സഹാബത്തിന്റെ ഫഹം ഇല്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ മദ്ഊഈങ്ങൾ, ദഅവത്ത് സ്വീകരിക്കേണ്ട ആളുകളായിട്ടുള്ളത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അവരോടുള്ള സഹതാപവും അവർക്കിത് എത്തണമെന്നുള്ള ചിന്തയുമൊക്കെ ആയിരിക്കണം നമ്മൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഉണ്ടാകേണ്ടത്. അല്ലാതെ എന്റെ ബാധ്യത കഴിച്ചു ഇങ്ങനെയൊക്കെ പറയാം, അല്ല, അവനോടൊരു ദേഷ്യം, അതുകൊണ്ട് ആ ദേഷ്യം തീർക്കാനുള്ള വഴിയാണ് നന്മ കൽപ്പിക്കുക എന്നുള്ളത്, തിന്മ വിരോധിക്കുക എന്നുള്ളത്, അതല്ല. ഒരാളെ താടി പഠിച്ചിന് കാണാൻ, താടി ഫുള്ളായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കാണാൻ, സഹോദരങ്ങളെ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ അധികം ആളുകളും അതൊരു തിന്മയായിട്ട് കാണുന്നില്ല. പല സാധുക്കളും വിചാരിച്ചിരിക്കുന്നത് അതൊരു വൃത്തിയുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണത് അവർ വെള്ളിയാഴ്ചകളിൽ പെരുന്നാൾ വരുമ്പോൾ ആക്കൊരു വൃത്തിയാണ്, നമ്മളൊരു ജെന്റിൽമാനായി, നമ്മൾ നല്ലൊരു മനുഷ്യനായി നിൽക്കലാണല്ലോ അത്, നമ്മൾ അങ്ങനൊരു ഇതൊക്കെ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം സാധുക്കളുണ്ട്. അവർക്ക് അറിയുക പോലുമില്ല. നമ്മളെന്ന് ചിന്തിക്കാം, നമ്മളെപ്പോഴാണ് കേട്ടത് താടി നീട്ടി വളർത്തണമെന്നുള്ളത്? അത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരെല്ലാവരും വലിയ സമൃദ്ധമായ താടിയുള്ളവരാണ്, നമ്മൾ തന്നെ കേട്ടത് എപ്പോഴാണ്? അത് നമ്മൾ ചിന്തിക്കുക. ഈ ഉദൂർ നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്ക് കാണുക, അവരുടെ ആ നിലക്ക് പറഞ്ഞു കൊടുക്കുക, സഹോദര നമ്മൾ താടി വെക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹദീസുണ്ട്, ഈ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഫവായിദുകൾ പറഞ്ഞു കൊടുക്കുക. ഏത് കാര്യമാകട്ടെ, ഒരാൾ നിര്യാണിക്ക് താഴെ എഴച്ചിങ്ങനെ വരുന്ന കാണാൻ മസ്ജിദിലേക്ക് വരുന്നുണ്ടാവും, ചിലരത് വലിയ തെറ്റായി കാണുന്നില്ല. നമുക്കറിയാം അതിന്റെ ഹദീസ്, നെരിയാണ് വിട്ട് താഴെ പോകുന്നത് നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ചൂട്, ഈ ഹദീസ് കേട്ട ചൂട്, എന്ത് നരകത്തിലേക്ക് നടത്താൻ നടക്കണം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവനത് അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ മനുഷ്യന് പല രൂപത്തിലുള്ള ദേഹേച്ഛകളുണ്ട്, ആ നാട്ടിൽ ആളുകളുടെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, അതിനവന് ഗൌരവം മനസ്സിലാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഗൌരവം മനസ്സിലാകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സഹാബത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് പറഞ്ഞാൽ അവിടെ നിന്നിരുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ, സ്വർണത്തിന്റെ ഒരു മോതിരം ധരിച്ചിരുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത്? നരകത്തിൽ നിന്നുള്ള ഒരു മോതിരമാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ്. ഈ വ്യക്തി എടുത്തെറിഞ്ഞു കയ്യിലുള്ള ഈ മോതിരം എടുത്തെറിഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ സഹാബത്തിൽ ചേർ ചോദിച്ചില്ലേ, അത് എടുത്തൂടെ, നിനക്കിനി ഇടണ്ട, ഇത് വിൽക്കാമല്ലോ, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ, വിൽക്കാമല്ലോ, നീ ഇടണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തൊടില്ല എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് അങ്ങനെയായിരുന്നു സഹാബത്ത്. ആ പോലെ എല്ലാ ആളുകളുള്ളത്, ആളുകൾക്കൊന്നും അറിയില്ല, പലർക്കും അറിയില്ല. ഇനി അറിയുന്ന ആളുകൾക്ക് തന്നെ ഇത്തരത്തിൽ ധാരാളം ദേഹേച്ഛകളുണ്ട്. ഇനി ചില സമയത്ത് മുൻഗണന ക്രമങ്ങളുണ്ടാകും. ഷിർക്കിൽ മുങ്ങിക്കൊളിച്ച് കബറിന് സുജൂദ് ചെയ്യാൻ പോലും തയ്യാറായവനോട് നമ്മളിങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതല്ലേ? അത് മാത്രം പറഞ്ഞുകൊണ്ടായോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യണ്ടേ? ഇതറിയാതെ നമ്മൾ ചർച്ച ചെയ്താൽ തറാവിയുടെ എണ്ണത്തിന്റെ റക്കായത്ത് നമുക്ക് ചർച്ച ചെയ്യാം, വരൂ ഫേസ്ബുക്കിൽ ഒരു സംവാദം നടത്താം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ തറാവീഹ് പോയിട്ട് ഫർള് നിസ്കരിച്ചത് പോലും അള്ളാഹു സ്വീകരിക്കുമോ നമുക്കറിയില്ല. ഷിർക്കോടുകൂടി അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് അവസ്ഥ. അവനോട് ഇതാണ് പോയി ചർച്ച ചെയ്യേണ്ടത്? അല്ല, സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം അനുവദനീയമാണോ അല്ലേ? നമുക്ക് കൃത്യമായി ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ അതിന്റെ പേരിൽ ഒരു സംവാദം നടത്തി നമ്മൾ ജയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് ഏത്, ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഏത്, പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് ഏത്, പറഞ്ഞു കൊടുക്കുന്നത് ഏത് രീതിയിൽ പറയണം, ഈ കാര്യങ്ങൾ വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് ദീനിന്റെ അസലാണ്. ഇതിൽ നിന്നും എതിരായിട്ടും ഇത് ഈ അസലിൽ നിന്നും പുറത്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ അസലിൽ നിന്നും പുറത്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. ഒരു രണ്ട് വ്യക്തികൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, രണ്ട് വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചുകൊണ്ട് വളരെയധികം കോപാകുലനായിക്കൊണ്ട് അവിടുത്തോട് പെരുമാറി ഇറങ്ങി പോകാൻ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങളോടെ എല്ലാം ഉദ്ധരിക്കുന്നില്ല, സമയം വളരെ കുറവാണ്. ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില സമയത്ത് അവരുടെ ആളുകൾക്ക് നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ ശക്തമായി അവർക്കെതിരെ പറയേണ്ടതായ ചില സന്ദർഭങ്ങൾ വരും. ചില സമയത്ത് നമ്മൾ നേർക്ക് നേരെ പോയി രഹസ്യമായി, അതാണ് അതിന്റെ അടിസ്ഥാനം, ഒരാൾക്ക് രഹസ്യമായി പോയി പറഞ്ഞുകൊടുക്കുക, അതൊക്കെ ഈ നൈർമല്യത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണ്. ആളുകൾക്കിടയിൽ പോയി വഷളാക്കിയാൽ ആരും നന്മ സ്വീകരിക്കുക, തിന്മ ഒഴിവാക്കാൻ പറഞ്ഞ ഒഴിവാക്കൊന്നുമില്ല. വളരെ പോയി അടുത്തുനിന്ന് ആരുമില്ലാതൊക്കെ പരമാവധി പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇതിന് ഈ അസലിന് ഈ അടിസ്ഥാനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ബിദഅത്തുകാരായ ആളുകൾ. ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബിദഅത്തുകാർ. അവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതാണ് അവരുടെ പണി. ഇങ്ങനെയുള്ള ആളുകൾ നാട്ടിൽ തിന്മകൾ ഇങ്ങനെ, ബിദഅത്തുകൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തും ഈ ആളുകൾ നാട്ടിൽ മൊത്തം ഇത് ബിദഅത്തുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇയാളെക്കുറിച്ച് താക്കീത് ചെയ്ത് പറയുക, ഇയാളെക്കുറിച്ചെടുത്ത് താക്കീത് ചെയ്യുക, ജനങ്ങളിൽ നിന്നും താക്കീത് ചെയ്യുക എന്നുള്ളത് അത് ദീനിൽപ്പെട്ട കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ചിലപ്പോൾ പേരെടുത്ത് പരസ്യമായിട്ട് തന്നെ അയാളെ പറയേണ്ടി വരും. ഇത് മനസ്സിലാകണ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നാട്ടിലൊരാള് ഒരു വലിയ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം അതാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി അത് ആളുകൾ വിൽപ്പന ചെയ്യുന്നു, അങ്ങനെയുള്ള റാക്കറ്റുകളുണ്ട്, വ്യക്തികളുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടിയെന്ന് വിചാരിക്കുക. ഇവർ, ഇയാളുടെ പണി എല്ലാ വരുന്ന സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ പ്രത്യേകമായി കണ്ട് ഇതാ നല്ല മുട്ടായിയാണ് കഴിച്ചു നോക്കൂ, ഇത് നല്ല രസമുള്ള മുട്ടായിയാണ്, ഇങ്ങനെ പറഞ്ഞ ഓരോ നാട്ടിലും ഓരോ പഞ്ചായത്തിലും സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച ആളുകളുണ്ട്. നമ്മൾ ആരെങ്കിലും പറയാം, ഈ വ്യക്തിയെ മെല്ലെ പോയി രഹസ്യമായി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങിക്കോ? ഇല്ല, ഇയാളെ ശക്തമായി താക്കീത് ചെയ്യണം, ആളുകൾ അറിയണം ഇത് വലിയ ദുൽമാണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിന്റെ ഉദാഹരണം പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവും, പക്ഷേ പലരും ദീനിന്റെ ഉദാഹരണം പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ബിദഅത്തുകാരെ കുറിച്ചിട്ടൊക്കെ എടുത്തു പറയുക, അവരെ ആളുകൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതൊന്നും പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ധരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ജമാഅത്തു തബ്ലീഗ്, അൽ-അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ വളരെയധികം പഴച്ചിട്ടുള്ള ഒരു സംഘടനയാണത്. സംഘടനയായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റവും പഴച്ചിട്ടുള്ള ഒരു ബിദഅഈ കക്ഷികളാണ് അക്കൂട്ടർ. ഇവരുടെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. ഇവർ ഈ വിഷയത്തിൽ പറയുന്നത് തിന്മ വിരോധിക്കുക, അത് വേണ്ട. അതിന് ഉദാഹരണങ്ങളാണ് അവർ പറയുന്നത്, ആയത്തുകളില്ല. ഒരു കൂരിരുട്ടിൽ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചാൽ അവിടെ വെളിച്ചം പ്രകാശിക്കില്ലേ? തിന്മ ഇല്ലാതായി പോവുകയില്ലേ? എന്തിനാണ് ഈ ശിർക്ക് ചെയ്യരുത്, ഖബറിനെതിരെ ഖബറിൽ പോയി പ്രാർത്ഥിക്കരുത്, ഇതൊക്കെ വിളിച്ചു പറയണം എന്തിനാണ്? അവർക്ക് നമുക്ക് ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊടുത്താൽ പോരെ എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ആയത്തുകൾക്ക് നമ്മൾ നേരത്തെ കേട്ട അടിസ്ഥാനങ്ങൾക്കൊക്കെ എതിരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾക്കെതിരല്ലേ? അവിടുത്തെ പ്രവൃത്തികൾക്കെതിരല്ലേ? തിന്മകൾക്കെതിരല്ലേ അവിടുന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ രണ്ടും വെട്ടില്ലേ? ഒരു ഇലാഹും ഇല്ല എന്നാണ് ആദ്യം എടുത്തു പറഞ്ഞത്. എല്ലാ ഇലാഹിനെയും നിരാകരിക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹു താലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്നത് തന്നെ. ഇവരുടെ ഉദാഹരണം കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ആ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ തൗഹീദിനെ കുറിച്ച്, ഇവിടെ ഉള്ള ദീനിൽ പൊളിക്കാൻ നടക്കുന്ന ബിദഅത്തുകാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ടില്ലേ ഇവര് ഇതൊന്നുമില്ല, ഇവർ ഈ ആയത്ത് മാത്രം പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ലീനായിട്ടല്ലേ പെരുമാറാൻ പറഞ്ഞത്, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? സഹോദരങ്ങൾ, ഇത് രണ്ടടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുക, ആളുകളോട് വളരെ മാന്യമായി നമുക്ക് പറയണം, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫിർഔനിന്റെ അടുക്കൽ പോയി പറയുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂനിനോടും പറഞ്ഞതാണ് അലൈഹിമസ്സലാം, നീ വളരെ മാന്യമായി പറയണം. അത് ഏത് വിഗ്രഹത്തുകാരനോടായാലും മുശ്രിക്കിനോടായാലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അതിങ്ങനെ പരസ്യമായി പറയാൻ പാടില്ല, താക്കീത് ചെയ്യാൻ പാടില്ല. പേരെടുത്തുകൊണ്ട് ഇന്ന് അയാൾ ബിദ്അയാണ് എന്ന് പറയാൻ പാടില്ല, അയാളുടെ അടുക്കൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. മറിച്ച് അവരെ കുറിച്ച് താക്കീത് ചെയ്യേണ്ട ആളുകൾ, താക്കീത് ചെയ്യേണ്ട സന്ദർഭത്തിൽ താക്കീത് ചെയ്യൽ അത് ദീനിൽപ്പെട്ട കാര്യമാണ്. ആ രണ്ടടിസ്ഥാനം മനസ്സിലാക്കണം. ഇത് രണ്ടിലും പാളിപ്പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആദ്യം പറഞ്ഞ കാര്യം മാത്രമാണ്, ആരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, എത്ര വലിയ ഷിർക്ക് ചെയ്യുന്ന ആളായാലും ശരി നമ്മൾ ഒന്നും മിണ്ടരുത്, അയാൾക്ക് ഒരുപാട് നന്മ ഉണ്ടല്ലോ, ജീവകാരണ പ്രവർത്തനമൊക്കെ ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ അയാളെ കുറിച്ച് താക്കീത് ചെയ്യരുത്, ഇങ്ങനെ പറഞ്ഞ ജനങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ ആളുകൾക്ക് അവർക്ക് അടിസ്ഥാനം അറിയില്ല, കാരുണ്യം എന്ന് പറയുന്ന പ്രവൃത്തി അറിയില്ല. അവരുടെ ഏതൊരു മനഹജിലാണോ കൊണ്ടുവന്നിട്ടുള്ളത്, അവരേതൊരു കാര്യമാണോ ശരിയായി മനസ്സിലാക്കുന്നത്, അതിനെതിരായി ഒരല്പം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ടാൽ അവനെയൊക്കെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ഏറ്റവും മോശമായ രീതിയിൽ അവരെക്കുറിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് കേട്ടിട്ടില്ലേ. കണ്ണൂർ സിറ്റിയിൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവർ മനസ്സിലാക്കിയ ആളുകൾക്ക് അവർ മനസ്സിലാക്കിയതിനെതിരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സലഫികൾ എന്ന് കണ്ടപ്പോൾ ഇത്രയും അധികം ഷിർക്കും ഖുറാഫത്തും നടക്കുന്ന ഈ മുറ്റത്ത് വന്നിട്ട് ഇവിടെ ഒരാളുണ്ട് അവൻ ഇങ്ങനെയാണ്, അവിടെ മറ്റൊരുത്തനുണ്ട് ഇങ്ങനെയാണ് എന്നൊരു വിവരവുമില്ലാതെ ഒരു തിന്മ വിരോധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഇത് രണ്ടു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്, ആരെക്കുറിച്ചാണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഏതെങ്കിലും ഒന്നുകിൽ ഇതിന്റെ വിശാലത മനസ്സിലാക്കാതെ അതിന്റെ കുടുസതയിൽ ഇങ്ങനെ കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും വിശാലതയാണെന്ന് വിചാരിക്കുമ്പോൾ ഒന്നും പാടില്ല ഇങ്ങനെയേ പാടുള്ളൂ എന്ന് വിചാരിച്ചും അവൻ പഴച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ദീനിന്റെ ദാവത്ത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അസുൽ അത് റിഫ്ഖാണ്, വളരെയധികം നൈർമല്യത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഇത്തരത്തിലുണ്ടാകുന്ന ആളുകൾ മൊത്തത്തിൽ പഴപ്പിക്കുന്നതായ ഷിർക്കിന്റെ വാഹകരുണ്ടാകുമ്പോൾ, ബിദഅത്തിന്റെ വാഹകരുണ്ടാകുമ്പോൾ അത് കൃത്യമായി തെളിവുകളോടുകൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതും ദീനിൽപ്പെട്ട കാര്യമാണ്. ധാരാളം സംഭവങ്ങൾ സഹോദരങ്ങളെ സലഫുകൾ ഉദ്ധരിച്ചിട്ടുള്ള അത്തരം സംഭവങ്ങളെല്ലാം പറയുക എന്നുള്ളത് നമ്മുടെ സമയപരിധിയിൽ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കുകയാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അടുത്ത കാര്യമായി പണ്ഡിതന്മാർ പറയുന്നത് യജിബ് നിർബന്ധമായ കാര്യമാണ്, ഖബ്ല ഇൻകാരിൽ മുൻകരി അൻ യഅലമൽ മുൻകിർ അന്ന സാഹിബൽ മുൻകർ വാഖിഉൽ ഫീ, നന്മ തിന്മ വിരോധിക്കുന്നവൻ നിർബന്ധമായി അറിയേണ്ട കാര്യം എന്താണ്, അവൻ ആരെയാണോ വിരോധിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ആ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അറിയണം. വിരോധിക്കുന്നത് തിന്മയാണ്, നല്ല രൂപത്തിലാണ് വിരോധിക്കുന്നത്, പക്ഷേ അവൻ ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ തിന്മ എന്ന കാര്യം അവൻ നിർബന്ധമായി അറിയേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിന്റെ അടുക്കൽ ചെവിയിൽ വന്ന് കുസുകുസു പറഞ്ഞാൽ, കാര്യങ്ങൾ പറഞ്ഞെന്നാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഫതബയ്യനു അന്വേഷിക്കണം, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടോ, അല്ല ഇല്ലാതെ പറയുകയാണ്. ബിദഅത്തുകാരാണ്, പല ബിദഅത്തുകളുണ്ട്, ഷിർക്ക് ചെയ്യുകയാണ്, അള്ള അല്ലാത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു, മലക്കിനോട് പ്രാർത്ഥിക്കുന്നു, ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ഗൌരവമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ മുവഹ്ഹിദുകളായ ആളുകളെ മുശ്രിക്കാക്കുക, അഹ്ലു സുന്നത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ ബിദഅത്തുകാരായി ചിത്രീകരിക്കുക, മൻഹജിന്റെ പുറത്താണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുക, അവൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുകയില്ല, അങ്ങനെയുള്ള അഹ്ലു സുന്നത്തിനെതിരായ ഒരു വിശ്വാസവും അവന്റെ അടുക്കലില്ല, മൻഹജിനെതിരായ ഒരു പ്രവർത്തനവും അവന്റെ അടുക്കലില്ല, സുന്നത്തിനെതിരായ ഒരു ബിദഅത്തും അവൻ ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആരോ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടപ്പോൾ ഇവൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ശരി തന്നെയായിരിക്കും. ധാരാളം ആളുകളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, അപ്പോൾ ശരി തന്നെയായിരിക്കും. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വിശദീകരിച്ച് കേട്ട് മനസ്സിലാക്കാതെ ഒരാളെ എതിർക്കാൻ പോകാൻ പാടില്ല എന്താണ് ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം സംഭവങ്ങൾ നോക്കൂ. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം തന്നെ എത്ര വലിയ ഉദാഹരണമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അദ്ദേഹത്തിന്റെ പല കുടുംബക്കാരും മക്കയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കം ഫത്ഹിന് വേണ്ടി കാബയിലെ മക്കയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു കത്തെഴുതി വിടുന്നത്. യഥാർത്ഥത്തിൽ പലരും ഇദ്ദേഹത്തിന്റെ തലയെടുക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. കാരണം മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ നവാഖുൽ ഇസ്ലാമിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതാണല്ലോ ബാഹ്യമായി നോക്കിയാൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് വിവരം അറിയിക്കാൻ നബീൻ സഹാബത്തൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സഹാബത്ത് ഇദ്ദേഹത്തെ ഒട്ടട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടാൻ പറഞ്ഞു. മഹമലക്കാലാദാലിക്ക് എന്താണ് ഹാത്തിബ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അദ്ദേഹം കാര്യം വിശദീകരിച്ചു. റസൂലെ, ഞാനിത് ഈ ദീനിൽ അടിയുറച്ച് ഇന്നും വിശ്വസിക്കുന്ന ആൾ, എനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ചില കുടുംബക്കാരവിടെയുണ്ട്, അവര് മാത്രം ഒന്ന് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് എഴുതിയതാണ് ഈ സാദ്. അങ്ങനെയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം കൃത്യമായി ചോദിച്ചു. അതല്ലാതെ മുശ്രിക്കുകൾക്കെതിരെ മുസ്ലിമീങ്ങളെ സഹായിക്കുക അങ്ങനെ യാതൊരു നീയത്തും ഇദ്ദേഹത്തിനില്ലായിരുന്നു. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് എങ്കിൽ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? എന്തിനായിരുന്നു ആ സ്ഥലങ്ങളിൽ പോയത്? അല്ല, ആളുകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അതിനു മുമ്പേ ഒരാൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോയി, ഒരു ബിദഅത്തുകാരുള്ള സ്ഥലമാണ്, അദ്ദേഹത്തിന് അവിടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ പോയി, എന്തോ ഒരു കാര്യം അദ്ദേഹത്തിനുണ്ടാവും, ഉടനെ തന്നെ ബിദഅത്തുകാരുടെ മജ്ലിസിലേക്ക് പോയിരുന്നു. ലാ തുജാലിസു അഹ്ലൽ ഹവാ, അങ്ങനെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതുകയാണ്, അസറുകൾ ഓതുകയാണ്, ബിദഅത്തുകാരോട് ഇരിക്കരുത്. ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ബിദഅത്തുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ ഇൽമിൽ മജ്ലിസിൽ പോയി ഇൽമെടുക്കാൻ പാടില്ല. പക്ഷെ എന്തിനു പോയി, എങ്ങനെയാണ് പോയത്, എന്താണ് സാഹചര്യം, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതിനെതിർക്കുന്ന അവസ്ഥ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന പേരിൽ നടക്കുന്നു, ഖേദകരമാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരവും അവർക്കുണ്ടാകുന്നില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത കാര്യം സഹോദരങ്ങളെ, അൽ ഖുദ്റത്തു അല ഇൻകാരിൽ മുൻകർ ഫൈദ ലം യസ്തതി ഇൻകാറൽ മുൻകരി സഖത അൻഹു സാലിക്. നന്മ തിന്മ വിരോധിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ആ കഴിവില്ലെങ്കിൽ അതിൽ നമുക്ക് അളവുണ്ട്. കഴിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് രൂപത്തിലുള്ള കഴിവുണ്ടായിരിക്കണം. ഒന്ന് അൽ ഇസ്തിതാഅത്തുൽ ഹിസ്സിയ, അത് ശാരീരികമായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ചില ആൾക്ക് എതിർക്കാൻ പോകാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, വർത്താനം പറയാൻ കഴിയില്ല. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കുദുറത്തില്ലാത്ത ആളുകളാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലാതെ അള്ളാഹു തആല അയാളെ നിർബന്ധിക്കുന്നില്ല എന്ന കാര്യത്തിലൂടെ അയാൾക്ക് അളവുണ്ട്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അൽ ഇസ്തിതാഅത്തുൽ ഹുക്മിയ. കഴിവൊക്കെ ശാരീരികമായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ പോയി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ട്, നമുക്ക് അത്ര കൂവത്തില്ല, അത്ര ശക്തിയിലുള്ള ഒരു സ്ഥലത്തല്ല നമ്മളുള്ളത്. അവരമ്മക്ക് അങ്ങനെ രൂപത്തിൽ എതിർത്ത് പറയാൻ മാത്രമുള്ള കഴിവ് നമുക്കില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 13 വർഷം അവിടെ പല രൂപത്തിലുള്ള ഹറാമുകളും പല കാര്യങ്ങളും അവിടെ നടമാടുന്നുണ്ട്. കാബയിൽ വിഗ്രഹങ്ങളുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ഇവർക്ക് നീക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അവിടെ ഉണ്ടായിരുന്നത്, കഴിവില്ലാത്ത അവസ്ഥയിലാണ്. അത് അവർക്ക് കൈകൊണ്ട് പോയി എടുക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ശക്തിയുള്ള ആളുകളുണ്ട്, കഴിവുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ അവർക്ക് ഒരു പ്രയാസം ഉണ്ട്. അതുകൊണ്ട് അത് വളരെ നമ്മൾ മനസ്സിലാക്കുക. കഴിവ് എന്ന് പറയുന്ന കാര്യം ഇത് പ്രധാനപ്പെട്ട, ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് സഹോദരങ്ങളെ, സമയം വളരെ കുറവാണ്. പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ധാരാളമായി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ചില ബിദഅത്തുകാരെ കുറിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ പോയി അവർക്കെതിരെ ശക്തമായി നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതായ ചില സ്ഥലങ്ങളുണ്ടാകും. പത്തരം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, പണ്ഡിതന്മാർ പോയാൽ ആദ്യം തന്നെ അവരെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയില്ല. കാരണം ദാവത്ത് നില ഉറപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബിദഅത്ത് കക്ഷികളെ അവരെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് താക്കീത് ചെയ്ത് പറയുക എന്ന് പറയുന്ന നമുക്കൊരു അശക്തതയാണ്, നമുക്ക് സാധിക്കുന്നില്ല, നമ്മൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം അഹ്ലുസുന്ന ഉറച്ചു നിൽക്കുന്ന സമയത്ത് കൊടുത്ത പല ഫത്വകളുമല്ല അദ്ദേഹം പിന്നീട് ഖുറാസാനിലുള്ള സമയത്ത് കൊടുത്തത്. ചില സമയത്ത് ഖദരിയാക്കളായ ആളുകളിൽ നിന്നും ചില ഹദീസുകൾ എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? കാരണം അവിടെ വേറെ വഴിയില്ല, മുഴുവൻ ഹദീസുകളും അവരിലൂടെ മാത്രമാണ് വരുന്നത്. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഹദീസുകൾ കിട്ടുകയില്ല. അവരാണെങ്കിൽ സത്യസന്ധതയോടുകൂടി ഹദീസുകൾ പറയും, അതിൽ യാതൊരു സംശയവുമില്ല, നമുക്കതാണ് കിട്ടേണ്ടത്. പക്ഷെ അവിടെ അഖീദ തെറ്റാണ്. ഇങ്ങനെയുള്ള സമയത്ത് അവിടെ അവരെക്കുറിച്ച് എതിർക്കാതിരുന്നതും ചില സമയത്ത് എതിർത്തതും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ആളുകൾ ഇമാം അഹമ്മദിന്റെ മൻഹജിലാണ്, ഇന്ന ആളുടെ മൻഹജിലാണ് എന്ന് പറഞ്ഞിട്ട് ചില അസറുകൾ മാത്രം എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ബാക്കിയുള്ളവരെല്ലാം ആക്ഷേപിക്കുകയും തിന്മ വിരോധിക്കുകയാണ്, ബിദഅത്തിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ മിൻഹാജു സുന്ന ധാരാളം ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെയാണ്, അദ്ദേഹം ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, മൂന്നാളുകളെ, മൂന്ന് സഹാബത്തിനെ ഹജ്ര ചെയ്ത സംഭവം നമുക്കറിയാം. അവരോട് സംസാരിച്ചിട്ടില്ല, എന്നാൽ അവിടെ ബാക്കി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, അവരോടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്തിട്ടില്ല. കാരണം ഈ മൂന്നാളുകളോട് ഇങ്ങനെ ചെയ്യലാണ് നല്ലത്, അവർക്ക് മസ്ലഹത്ത് അതാണ്. അവരോട് അങ്ങനെ ചെയ്താൽ, അവരോട് ഹജർ ചെയ്താൽ അവർക്ക് നല്ല തൗബയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രശംസിക്കുന്ന രൂപത്തിലുള്ള തൗബ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറ്റുമുണ്ടായി. നമുക്കറിയാം ആ ചരിത്രം, യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്നതാണ്. എന്നാൽ മുനാഫിക്കുകൾ പങ്കെടുക്കാതിരുന്നത് മടിയന്മാരായിട്ടാണ്, ഇവരതൊന്നുമല്ല, ഇവർ പോയിട്ടില്ല. എന്നാൽ ഇവർ കളവും പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞു, മറ്റവർ പല കളവും പറഞ്ഞ് ഒഴിവാകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിടുകയും ചെയ്തു. അപ്പൊ ചില ആളുകളോട് ചില സ്ഥലത്ത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, അതെങ്ങനെ നിൽക്കണം എന്ന കാര്യം അത് കൃത്യമായി മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ധാരാളം അസറുകൾ സഹോദരങ്ങളെ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് അവസരത്തിൽ അത് മനസ്സിലാക്കാം. അടുത്ത കാര്യം, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അയ്യഖൂന അൽ മുൻകറു ഔൽ മുഖാലഫ മിനൽ മസാഇലി ഗൈറുൽ ഇജ്തിഹാദിയ അല്ലതീ ലാ യസൂഖുൽ ഖിലാഫു ഫീഹാ. നമ്മൾ എതിർക്കുന്ന കാര്യം, അത് പണ്ഡിതന്മാർക്കിടയിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള ഇജ്തിഹാദിന് വകുപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള അഥവാ അഹ്ലുൽ സുന്നത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമായി തീരാൻ പാടില്ല. അമ്മൽ മസായിലുൽ ഇജ്തിഹാദിയ ഫല യജൂസ് അൻ തുആമൽ മുആമതൽ മുൻകറൽ മുത്തഫഖു അലൈഹ്. എന്നാൽ ഇങ്ങനെയുള്ള ഇജ്തിഹാദിയായ വിഷയം അത് പണ്ഡിതന്മാർക്കിൽ ഒരു തർക്കവുമില്ലാത്ത ഹറാമിനെ എതിർക്കുന്നത് പോലെയല്ല എതിർക്കേണ്ടത്. അത്തരം ആളുകൾ ചെയ്യുന്ന ആളുകളോട്, ഒരു ഹറാമ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ചെയ്യുന്ന നിലപാടല്ല അയാളോട് ചെയ്യേണ്ടത് എന്ന കാര്യം അവിടെ വളരെ കൃത്യമായി പറയുന്നു. നമുക്ക് കാണാം ഇതിന് തെളിവായിട്ട് സഹാബത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് അവിടെ നിന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ ബനു ഖുറൈലയിൽ എത്തിയിട്ടാണ് അസർ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു. സഹാബത്തെല്ലാം യാത്ര പുറപ്പെട്ടു. അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് ബനു ഖുറൈലയിൽ എത്തിയ അവർ അസറിന്റെ സമയമായപ്പോൾ അവർ ബനു ഖുറൈലയിൽ എത്തിയിട്ടില്ല. യാത്ര കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത്. ചില ആളുകൾ എന്ത് ചെയ്തു? ചില ആളുകൾ ബനു ഖുറൈലയിൽ എത്തുന്നത് വരെ കാത്തുക്കാന്ന് പറഞ്ഞു. അഫ്ഗാൻ അസറിന്റെ സമയമായി ബനു ഖുറൈദ എത്തിയിട്ടുമില്ല. ചില ആളുകൾ പറഞ്ഞു ബനു ഖുറൈദയിൽ എത്തിയാലേ നിസ്കരിക്കാൻ പറ്റൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ അതുവരെ കാത്തുനിന്ന് വൈകിയാ നിസ്കരിച്ചത്. വേറെ ചിലർ പറഞ്ഞു അല്ല, നിസ്കാര സമയമായി ഉടൻ നിസ്കരിക്കണമെന്നുള്ള പൊതുകൽപ്പന ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ നിസ്കരിക്കാം, ബനു ഖുറൈദയിൽ എത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. സഹാബത്തിൽ ചിലർ സമയമായപ്പോൾ ഉടൻ നിസ്കരിച്ചു, വേറെ ചിലർ ബനു ഖുറൈദയിൽ എത്തിയിട്ടാണ് അസർ നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിഷയമെത്തിയപ്പോൾ അവിടുന്ന് രണ്ടു കൂട്ടരെയും എതിർത്തിട്ടില്ല. കാരണം രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. രണ്ടു കൂട്ടരും ആ ചെയ്തത് ശരിയാണ്. ഇജ്തിഹാദിയായ വിഷയങ്ങൾ സഹോദരങ്ങളെ ചില സമയത്ത് അങ്ങനെയുണ്ട്. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ولهذا قال العلماء المصنفون في الامر بالمعروف والنهي عن المنكر من اصحاب الشافعي وغيره ان مثل هذه المسائل الاجتهاديه لا تنكر باليد وليس لاحد ان يلزم الناس باتباعه فيها. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയും അതുപോലെയുള്ള ധാരാളം പണ്ഡിതന്മാരും നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒരിക്കലും പോയി കൈകൊണ്ടൊന്നും എതിർക്കാൻ പാടില്ല എന്ന് കാണാം. അതുപോലെ വലൈസ ലി അഹദിൻ അൻ യുൽസിമ അന്നാസ ബിത്തിബാഇഹി ഫീഹാ, ഞാൻ മനസ്സിലാക്കിയ കാര്യമേ ബാക്കിയുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് അവനെ നിർബന്ധിക്കാനും പാടില്ല. എന്നാൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വലാക്കിൻ യതകല്ലമു ഫീഹാ ബിൽ ഹുജജിൽ ഇൽമിയ, അവൻ ഇൽമിയായ തെളിവുകൾ കൊണ്ട് സംസാരിക്കട്ടെ, മാന്യമായി ഇതാണ് ഇത് ഹറാമാണ് എന്ന് എനിക്ക് ഇൽമിയായി തെളിയിക്കാൻ പറ്റും, വളരെ മാന്യമായി ഞാൻ ഇൽമിയായി നിങ്ങൾക്ക് തെളിയിച്ചു തരാം, ഇങ്ങനെ അവൻ സംസാരിക്കട്ടെ. അതല്ലാതെ അതിന് പോയി എതിർത്ത് തല്ലിപ്പൊളിക്കാൻ, ബാക്കിയുള്ള തിന്മകൾ കാണുന്നത് പോലെ, അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെ, ഒരു മുഴുകുടിയനോട് സംസാരിക്കുന്നത് പോലെ, വീഡിയോഗ്രാഫി എടുത്ത് ദഅവത്ത് ചെയ്യുന്നവനെതിരെ സംസാരിക്കുന്നവർ വെറും വിഡ്ഢികളാണ്, കാര്യം മനസ്സിലായിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ് സഹോദരങ്ങളെ, ദഅവത്ത് ആധുനിക കാലഘട്ടത്തിൽ ദഅവത്തിന് വേണ്ടി വീഡിയോഗ്രാഫി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്, മനസ്സിലാക്കണം. അത് ഹറാമാണ്, അത് എല്ലാ രൂപത്തിലുള്ള തസ്വീറുകളും ഹറാമ് തന്നെയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് അംഗീകരിക്കേണ്ടവർ എല്ലാവരും അംഗീകരിക്കണം. ചില ആൾക്ക് അത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും, അത് ശരിയല്ല, അത് അംഗീകരിക്കണം. അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്, അവർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, അത് ഹറാമിലാണ് വിടുക, ഒരു ഘട്ടത്തിലും പാടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇത് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി കാർഡും പാസ്പോർട്ടും ഇതിനൊക്കെ നിങ്ങൾ ഫോട്ടോ ഉപയോഗിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ മസ്ലഹത്താണ്, അതിനേക്കാളും മുന്തിയ മസ്ലഹത്താണ് ജനങ്ങൾക്ക് മുഴുവനും ദാവത്തെത്തുക, അവരാകെ ശിർക്കിലും ബിദ്അത്തിലുമാണ്, അതുകൊണ്ട് ഇത് അനുവദിക്കപ്പെടണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെ പണ്ഡിതന്മാർ ധാരാളം പേർ പറഞ്ഞു അത് അനുവദിക്കപ്പെടേണ്ട കാര്യമാണ്. ഇന്ന് ആധുനിക ലോകത്തുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാരും, ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫ്ളഹുള്ള പോലെയുള്ള പണ്ഡിതന്മാരടക്കം, അത് അനുവദിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. ഇത് ഖിലാഫുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ കള്ളുകുടിക്കുന്നവൻ ഹറാം ചെയ്യുന്നവനാണ്, ശരി, തസ്വീറും ഹറാമാണ്, അത് ചെയ്യുന്നവനും അതുപോലെയുള്ള ഹറാം ചെയ്യുന്നവനാണ് എന്ന് വിശ്വസിച്ച് എങ്ങനെയാണോ കള്ളുകുടിക്കുന്നവനോട് സംസാരിക്കുന്നത് പെരുമാറുന്നത് അതുപോലെയാണോ ഇവനോട് സംസാരിക്കേണ്ടത്? തനിച്ച വിവരക്കേടാണ്. വിവരമുള്ള ഒരാളും അങ്ങനെ ചെയ്യുകയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം അറിയുന്ന ഒരാളും അപ്രകാരം ചെയ്യുകയില്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ, വലാക്കിൻ യതകല്ലമു ഫീഹാ ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ തെളിവുകൾ നിരത്തി അവൻ സംസാരിക്കട്ടെ. ഫമൻ തബയ്യന ലഹു സിഹ്ഹത്തു അഹദിൽ ഖൗലൈനി തബഅഹു, ഇതിൽ ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കിയവൻ അതിനെ പിൻപറ്റും. വമൻ ഖല്ലദ അഹ്ലൽ ഖൗലിൽ ആഖിർ ഫലാ ഇൻകാറ അലൈഹ്, മറ്റേ പണ്ഡിതന്റെ ഖൗലി കേവലം തഖ്ലീദ് മാത്രം ചെയ്ത തെളിവുകളുടെ ബലമോ ആഴമോ മനസ്സിലാകാതെ അന്ധമായി പിൻപറ്റിയവൻ, ഫലാ ഇൻകാറ അലൈഹ്, അതിനെതിരെ സംസാരിക്കാനൊന്നും പോകരുത്. അങ്ങനെയുണ്ടല്ലോ, തഖ്ലീദ് മാത്രം ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് വിഷയത്തിന്റെ ആഴമോ അതിന്റെ തെളിവുകളുടെ ബലാബലമോ ഉസൂലിൽ ഹദീസിലുള്ള ഹദീസുകളുടെ നിദാന ശാസ്ത്രമോ ഉസൂലിൽ ഫിഖിലെ ഫിഖിന്റെ അടിസ്ഥാനങ്ങളോ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞു അത് ഞാൻ തക്ലീദ് ചെയ്തു. അങ്ങനെ തക്ലീദ് ചെയ്തവൻ തക്ലീദ് ചെയ്യാം ഇത്തരത്തിലുള്ള വിഷയത്തിൽ, എന്നാൽ ഫല ഇൻകാറാലേ അതിന്റെ പേരിൽ ആളുകളെ ഇൻകാർ ചെയ്യാൻ നീ ആയിട്ടില്ല. നിനക്കാകണമെങ്കിൽ നീ തെളിവുകൾ പഠിക്കൂ, മനസ്സിലാക്കൂ, എന്നിട്ട് അതിന്റെ പേരിൽ സംസാരിക്കൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസ വിഷയങ്ങളെ കുറിച്ച് പറയുന്നു, വഹാദൻ നൗഉ മിനൽ ഇഖ്തിലാഫ്, ഇത്തരത്തിലുള്ള അഹ്ലു സുന്നത്തിന്റെ പരിധിയിൽപ്പെടുന്ന അഭിപ്രായ വ്യത്യാസം. എപ്പോഴും ശ്രദ്ധിക്കുക, സംഗീതം അഹ്ലു സുന്നത്തിന്റെ പരിധിയിൽപ്പെടുന്ന അഭിപ്രായ വ്യത്യാസമല്ല. അഭിപ്രായ വ്യത്യാസം പറഞ്ഞ വളരെ ചില പണ്ഡിതന്മാരുണ്ട്, അത് അവർക്ക് തെറ്റുപറ്റിയതാണ്. അഹ്ലു സുന്നത്തിൽ അത് വ്യക്തമായ ഹറാമാണ്, യാതൊരു സംശയവുമില്ല. അതെല്ലാം അതിൽ കൂട്ടിക്കെട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആളുകൾ, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബനൂ ഖുറൈദയുടെ ഹദീസ് അവർ ഉദ്ധരിക്കും, ഇതുപോലുള്ള സംസാരങ്ങൾ അവർ ഉദ്ധരിക്കും, എന്നിട്ട് അവരുടെ സംഗീതത്തിന് അത് അനുവദിച്ചിട്ടുണ്ട്. ഇബ്നു ഹസം പണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഇന്നാളും അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവാക്കാൻ നോക്കുന്ന ആളുകളുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിനിമ എടുക്കണോ, ഏതോ ഒരാൾ കറലാവി അവിടെ അനുവദിച്ചിട്ടുണ്ട്, ഇന്നാൾ അനുവദിച്ചിട്ടും, അനുവദിച്ചവൻ തന്നെ വെച്ചവനായിരിക്കും. ഈ രൂപത്തിൽ സംസാരിച്ചിട്ട് എല്ലാം അങ്ങനെ ആരും അങ്ങനെ എതിർക്കേണ്ട, ഇതെല്ലാം മസാലി ഇജ്തിഹാദിയാണ് എന്ന് പറയുന്ന ആളുകൾ. നബിദിനം ഏതോ ഒരു പണ്ഡിതൻ നബിദിനം കഴിക്കാന്ന് പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട. അല്ല, മസാലി ഇജ്തിഹാദി അഹ്ലു സുന്നത്തിന്റെ വജമാഅത്തിനിടയിൽ ഇത്തിഫാക്കുള്ള, ഈ വിഷയങ്ങളൊക്കെ ഇത്തിഫാക്കുള്ള വിഷയമാണ്, ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട്. ആർക്ക് തർക്കമൊന്നുമില്ല, ഇത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഖത്ഈയായ വിഷയമാണെന്ന് ആർക്കും അഭിപ്രായമില്ല. വളരെ ന്യൂനപക്ഷം വിവരമില്ലാത്ത ചില ആളുകൾ പറയുന്നത് മാറ്റി നിർത്തിയാൽ വേറെ ആരും അത് പറയുകയില്ല. വഹാദൻ നൗഉ മിനൽ ഇഖ്തിലാഫ്, ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ലാ യൂജിബു മുആദാത് വല ഇഫ്തിറാഖുൻ ഫിൽ കലിമ വല തബ്ദീദൻ ലിശമൽ, ഇത്തരം വിഷയങ്ങൾക്ക് പേരിൽ പരസ്പരം ശത്രുതയോ ഭിന്നിപ്പുകളോ കലിമത്തിന് ഭിന്നിക്കുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫഇന്ന സ്വഹാബത്ത റളിയല്ലാഹു അൻഹും ഇഖ്തലഫു ഫീ മസാഇൽ കസീറ മിനൽ മസാഇൽ ഫുറൂ കൽജദ്ദി മഅൽ ഇഖ്വ ഫലം യുൻസബ് ബഅദുഹും ലിബഅദിൻ അദാവ. സ്വഹാബത്തിന്റെ ചില വിഷയങ്ങൾക്ക് ഉദാഹരണം പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല വിഷയത്തിൽ സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരിൽ അവർ പരസ്പരം ശത്രുക്കളായി തീർന്നിട്ടില്ല. വല ഖത് ബൈനഹു ബൈന ഇസ്മ, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പുകളും അവർ അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് എന്താണ് അങ്ങനെ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ ഈ വിഷയമൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ടോ? എന്താണ് അവർ ചെയ്യേണ്ടത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അവർ പറയുന്നു, ബൽ കാനു കുല്ലു മിൻഹും യജ്തഹിദു ഫീ നസ്ജ് ഖൗലിഹി ബി അഖ്സാ മാ യഖ്ദറു അലൈ, ഓരോരുത്തരും താൻ ഏതൊരു ഖൗലാണോ പറയുന്നത് അതിനെ സഹായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല തെളിവുകൾ കൊണ്ട് അവൻ സഹായിക്കട്ടെ. സുമ്മ യർജിഊന ബഅദൽ മുനാവറ, പരസ്പരം മുനാവറ നടത്തും. അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് ഒന്നും മിണ്ടാൻ പാടില്ല എന്നല്ല, ഇത്ര മസാലി ഇജ്തിഹാദിൽ ഒന്നും പറയാൻ പാടില്ല എന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാൻ വരൂ, തെളിവുകൾ ഞാൻ പറയാം, നീന്റെ തെളിവ് ഞാനും കേൾക്കട്ടെ. അങ്ങനെ തെളിവുകൾ കൂടി സംസാരിച്ചാൽ പരസ്പരം സ്നേഹത്തോടുകൂടി, പരസ്പരം ഐക്യത്തോടുകൂടി അവർ പെരുമാറും. പരസ്പരം ഉള്ളിൽ ഒളിപ്പിക്കാതെ, ഒരു ദേഷ്യവും ഉറപ്പൊന്നും ഒളിപ്പിക്കാതെ അവർ അതിനുവേണ്ടി തയ്യാറാകും. എന്നിട്ട് അവരെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും അവർ പറയുന്നത് ഒരു പക്ഷെ എന്നെക്കാളും അറിവ് അവന്റെ അടുത്തായിരിക്കാം, എന്നെക്കാളും അറിവും കഴിവും അവൻ പറഞ്ഞത് ശരിയാകാനും സാധ്യതയുണ്ട്, പക്ഷെ എനിക്കിപ്പോഴിതാണ് മനസ്സിലായിട്ടുള്ളത്, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫഹാദൽ ഇഖ്തിലാഫ് അസ്ഹാബുഹു ബൈനൽ അജ്റൈൻ വൽ അജ്ർ, കാരണം ഇവൻ അറിയാം ഈ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു ശരിയായവന് രണ്ട് കൂലിയും തെറ്റിയവൻ ഒരു കൂലിയും ഉണ്ട്. വകുല്ലു മിൻഹും മുത്തിഉൻ ലില്ലാഹി ബിഹസബി നിയ്യതിഹി വജിഹാദിഹി വതഹ്രിയതി ലിൽഹഖ്, ഇവരിൽ ഓരോരുത്തരും അവർ ഹക്ക് കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ ഇജ്തിഹാദ് ചെയ്ത് നല്ല നിയ്യത്തോടുകൂടി ചെയ്തവരാണ്. ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് ഏതെങ്കിലും അഭിപ്രായം എടുത്തതല്ല, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്, മറിച്ച് ഓരോരുത്തരും നല്ല നിയ്യത്തോടുകൂടിയാണ്. അങ്ങനെയാണ് അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായവന് രണ്ടു കൂലിയും തെറ്റിയവന് ഒരു കൂലിയുമുണ്ട്. ഇങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിരുന്നത് എന്ന് കാണാം. എന്നാൽ ഇവിടെയും ഞാൻ മനസ്സിലാക്കാം, ആവർത്തിച്ചു പറയാം, കാരണം ഇതൊരു അപകടത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് പറയാം. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില കക്ഷികൾ മുസ്ലിം ഉമ്മത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിലും കക്ഷികളിലും കാണുന്ന എല്ലാ ബിദഅത്തുകളും എല്ലാ ഹറാമുകളും അവരനുവദിച്ചിട്ടുള്ള ഹറാമുകളും ഇതെല്ലാം ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസ വിഷയത്തിൽ വരുന്നതാണ്. ഇതിന്റെ ഒന്നും പേര് നിങ്ങൾ തർക്കിക്കാൻ പാടില്ല, എതിർക്കാൻ പാടില്ല. നബിദിനം ബിദഅത്ത് നിങ്ങൾ പറയല്ലേ, അത് ശിർക്കെന്ന് പറയല്ലേ, ഖബറിന്റെ അടുത്ത് പോകലെന്ന് പറയും, നിങ്ങൾ കേവലം ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ശ്മശാന വിപ്ലവം നിങ്ങൾ നടത്തരുത് എന്നുപോലും ശിർക്കിന്റെ എതിരെയുള്ള ദഅവത്തിനെ പരിഹസിച്ച ആളുകളെ കാണാം. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇങ്ങനെ അവന് തോന്നിയ ദേഹേച്ഛകളൊക്കെ പിൻപറ്റാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ തെളിവാക്കുക, അതും പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ ഹൃദയത്തിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയും. നീ പറയുന്നത് മാത്രമല്ല അല്ലാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അഭിപ്രായ വ്യത്യാസത്തിൽ വ്യക്തമായ തെളിവോടുകൂടി ഇതാണ് കൂടുതൽ മസ്ലഹത്ത് ഉപകാരം എന്നൊരാൾ മനസ്സിലാക്കിയിട്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ച് ഒരാൾ പോകുകയാണെങ്കിൽ അവനെ വളരെ മോശം നീയത്തോടുകൂടി, ഏറ്റവും മോശപ്പെട്ട നീയത്തിൽ അവനെ കുറിച്ച് പറയുക. അവൻ ആളുകളെ കാണിക്കാനാണ്, അവന്റെ അവൻ റിയാ ആണ്, ലോകമാന്യമാണ്, അവൻ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്, അവൻ ഇന്ന ഉദ്ദേശങ്ങളുണ്ട്, ഇതൊക്കെയാണ് അവന്റെ നീയത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ അഹ്ലുസുന്നത്തിന്റെ ഒരു അടിസ്ഥാനവും മനസ്സിലാക്കാത്ത ആളുകളാണ് എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതിന് സാധ്യതയുള്ള കാര്യങ്ങൾ അതിനെ എതിർക്കുന്ന സമയത്ത് ഇത്തിഫാക്കുള്ള വിഷയം എതിർക്കുന്നത് പോലെ അല്ല എതിർക്കേണ്ടത്. മറിച്ച് തെളിവുകൾ കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് തെളിവ്. അവരെ മറ്റേ രൂപത്തിൽ ഹറാം ചെയ്തതുപോലെ അങ്ങനെയല്ല കാണേണ്ടത്. അങ്ങനെയാണ് ആളുകൾ, ചില ആളുകളുടെ റിക്രൂട്ടിംഗ് തന്നെ ഇങ്ങനെയാണ്. ഇതാ ഇവൻ വീഡിയോ എടുക്കുന്നവനാണ്, അത് ഹറാമല്ല, ഉറപ്പല്ല. ഹദീസ് കാണിച്ചു തരാലോ, ഹദീസ് കാണിച്ചു തരാലോ എന്ന് പറഞ്ഞാൽ ഹദീസ് കാണിച്ചു കൊടുക്കും. ഈ സാധുവിനുണ്ടോ അറിയാം ഹദീസ് അറിയുന്നത്? ഇതെങ്ങനെയാണ് ഇതിന് തെളിവാകുന്നത് എന്നറിയുന്നത്? അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താണ്, ഇത് അവരാരും സംസാരിക്കാത്ത കാര്യമല്ല. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പണ്ഡിതന്മാർ സംസാരിച്ചതാണ്, എന്റെ വകയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പണ്ഡിതന്മാർ പറയട്ടെ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് എന്നവർ പറയട്ടെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നിർത്തുകയാണ് ഇൻഷാ അള്ളാ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ പഠിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ സലഫികളായിട്ടുള്ള ആളുകൾ, ധാരാളം ആളുകൾ, അവർ പല രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവർ ഈ രൂപത്തിൽ ഭിന്നിക്കുകയും തർക്കുകയും ചെയ്യുക എന്നുള്ളത് ഖേദകരമായ കാഴ്ചയാണ്. അവർ തൗഹീദ് മനസ്സിലാക്കി, സുന്നത്തുകൾ മനസ്സിലാക്കി, അതൊക്കെ ജീവിതത്തിൽ പകർത്തണമെന്ന് അംഗീകരിക്കുന്ന, സ്വഹാബത്തിന്റെ മൻഹജ് പകർത്തണമെന്ന് അംഗീകരിക്കുന്ന, ഇതെല്ലാം അംഗീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് യഥാർത്ഥ കാഴ്ചപ്പാടില്ലാതെ പരസ്പരം തമ്മിത്തല്ലി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുക, ആളുകളെക്കുറിച്ച് ഒരു മാന്യതയുമില്ലാതെ സംസാരിക്കുക, എടുത്തു പറഞ്ഞു മോശമാക്കുക, സമൂഹത്തിൽ വഷളാക്കുന്ന രൂപത്തിൽ സംസാരിക്കുക, ഇതെല്ലാം ധാരാളമായി കാണുന്ന വളരെ ഖേദകരമായ കാര്യത്തിലാണുള്ളത്. ഇവർക്കൊക്കെയുള്ള നസീഹ എനിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കും ഒക്കെയുള്ള നസീഹ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ തലമുതിർന്ന കിബാറുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പല നാടുകളിലും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പോലുള്ള നാടുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെ അടുക്കൽ പോകാൻ തയ്യാറാകുകയും നീയത്തുണ്ടാകണം, നല്ല ഇഖ്ലാസോട് നീയത്തുണ്ടാകണം. എന്റെ അടുത്ത് തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, തെറ്റ് തിരുത്തട്ടെ എന്ന നീയത്തോടുകൂടി ഓരോരുത്തരും ഒറ്റയ്ക്ക് പോയാലും മതി, പോയി തിരുത്തി ചോദിച്ച് മനസ്സിലാക്കൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ നാട്ടിൽ പറഞ്ഞത്, ഇത് ശരിയുണ്ടോ, ഏതാണ് ശരി, ഇത് തെറ്റാണോ, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കട്ടെ. തെറ്റ് മനസ്സിലാക്കിയ ഞാൻ നേരത്തെ ഇത്രയും പറഞ്ഞുപോയല്ലോ, കുറെ ഇതിന്റെ പേരിൽ പ്രസംഗിച്ചു മോശമാക്കിയല്ലോ, ഇനി ഞാൻ മടങ്ങി വരുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മോശം വിചാരിച്ചാൽ നാളെ ആഖിറത്തിലായിരിക്കും മോശമുണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.